الله بين خير نبيه كتاب الله وخير نبيه صلى الله عليه وسلم وخير نبيه صلى الله عليه وسلم وخير نبيه صلى الله عليه وسلم وخير മതപ്രവാസ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തലക്കെട്ട് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് മനുഷ്യ സമുദായത്തിൽ വിദഗ്ധ ജാതികൾ നിലനിന്നിരിക്കുന്നു എന്നത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മതങ്ങളെന്ന് അതേ പ്രകാരം ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ ഈ ലോകത്ത് ഒട്ടധികമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വിവിധ ജാതികളും വിവിധ മതങ്ങളും വിവിധ ദൈവങ്ങളും ഇവയിൽ നിന്ന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിഷയത്തെ സംബന്ധിച്ച് വിപുലീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഈ ലോകത്ത് നിലവിലിരിക്കുന്ന മനുഷ്യ സമുദായത്തിൽ നിലവിലിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കാതിരിക്കാൻ നോക്കിയില്ല. അതുപോലെ തന്നെ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന മതങ്ങളെക്കുറിച്ചും ആമുഖമായി സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ കുറിച്ച് ആദ്യമായി മനുഷ്യരെ സംബന്ധിച്ചമായ ഭാവിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് കോടിക്കണക്കിന് ജീവികളുണ്ട്. ആ ജീവികളിൽ ആത്മീയമായ മനുഷ്യൻ, അത്യുന്നതനായ മനുഷ്യൻ ഈ ലോകത്തെ മുഴുവൻ ജീവികളെയും നിയന്ത്രിക്കാൻ കഴിയാവുന്ന സത്യമുള്ള വളരെ സമുന്നതമായ സ്ഥാനമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് ജീവിക്കാത്ത ജീവികളോടെ കാണാൻ സാധ്യമല്ല. എന്ത് ഭാവത്തിനും ഭൂതത്തിനുമുള്ളതാണെങ്കിലും അതിന്റെ എല്ലാം ഉന്നതമായ നിലവാരത്തിൽ ഉന്നതമായ മേധാവിത്വത്തോടുകൂടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തൈവത് ഉപയോഗിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നു. അതിന് ആത്മീയതനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഇവരെ ജീവികളിൽ നിന്ന് വിശ്വസ്തരായി അവരെടുത്തു പറയാവുന്ന വിശേഷങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇനി ലോകത്തിൽ നിലനിന്നിരിക്കുന്ന ജീവികളെ നിയന്ത്രിക്കുവാൻ അവൻ സാധിച്ചു? മറ്റു ജീവികൾക്കില്ലാത്ത വളരെ ഉന്നതമായ സ്വഭാവ വിശേഷം എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ വിശേഷബുദ്ധി എന്ന് പറയുന്ന അദ്വിശിഷ്ടമായ ഒരു സ്വഭാവഗുണം മനുഷ്യനുള്ളതായിട്ട് നമുക്ക് കാണാം. ബുദ്ധിയോട് കൂടെ സംസാരിക്കാൻ, ബുദ്ധിയോട് കൂടെ പ്രവർത്തനങ്ങൾ നീക്കാൻ, ബുദ്ധിയോട് കൂടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ജീവി ലോകത്തെ മനുഷ്യൻ മാത്രമാണ്. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് ഉന്നതമായ നിലവാരത്തെയാണ് ഇത് വിശദീകരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു മറുപടിയും കൂടി നൽകുന്നുണ്ട്. ഏറ്റവും ഉന്നതമായ ബുദ്ധിയോടുകൂടെ പരിവേദത്തോടുകൂടെ വിവേകത്തോടുകൂടെ തന്റെ വിശ്വാസങ്ങൾക്ക് ആചാരങ്ങൾക്ക് രൂപവും ഭാവവും നൽകാൻ കഴിവുള്ള മനുഷ്യൻ അവർ ഉന്നത നിലവാരം പുലർത്തുന്നതിന് പകരം ഇതര ജീവികളെപ്പോഴും വേദിപ്പിക്കുന്ന തരത്തിൽ, ഇതര മൃഗങ്ങളെപ്പോഴും വേദിപ്പിക്കുന്ന തരത്തിൽ, ഒരുപക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ മൃഗത്തേക്കാൾ അമറ്റടിച്ച നിലക്ക് മനുഷ്യന്റെ മറുചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവൻ സ്വന്തം പാചിനിയെ, സ്വന്തം സഹോദരയെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ തയ്യാറില്ലാതെ, തുല്യമായ അംഗീകാരം നൽകാതെ വിഭാഗീയ വഹിച്ചു പുലർത്തുന്നു. വ്യത്യസ്തമായ ലേഖകൻ സൂചിപ്പിച്ച ജാതീയമായ, വർഗീയമായ, ഭാഷാപരമായ, ഭരണപരമായ വിഭജനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ഒരു വിഭാഗം മറുവിഭാഗത്തെ അടിച്ചമർത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് മനുഷ്യ പരിസരത്തിൽ നിന്നാണ് വലിയ വിരോധാഭാസമാണ്. ഈ അത്യുന്നതമായ ബുദ്ധിശക്തിയായി ഉപയോഗിച്ചുകൊണ്ട് അവനെപ്പോലെ രക്ഷിതവും അനുഭവമുള്ള മനുഷ്യന്, അവനെപ്പോലെ വികാരമുള്ള വികാരമുള്ള മനുഷ്യന്, അവനെപ്പോലെയുള്ള പൂർണ്ണമായ സ്വഭാവ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യന്
സ്വന്തം സഹോദരനെ സഹോദരനായി കാണാനും തയ്യാറാകുന്നില്ല എന്നുള്ളത് സൈനികത്തിലെ മനുഷ്യ സമുദായത്തിലേക്ക് ഏറ്റവും വലിയ ധാർമ്മികമായ അകപ്പെടലാകുമ്പോൾ എന്ന് നാം മനസ്സിലാക്കണം. ഈ വിശദാശം വിളിച്ച് മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് ധാർമ്മികമായ ഈ പുരുഷനെ സംബന്ധിച്ച് വിവാഹീയതയെ സംബന്ധിച്ച് വളരെ വ്യാപകമായി പഠിക്കേണ്ടതുണ്ട്. ജാതി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുണ്ട്. വളരെ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഭരണാധികാരത്തിന്റെയും സ്വന്തം അധികാരത്തിന്റെയും പേരിൽ അവൻ ചിന്തിച്ച് അവന്റെ അധികാരവും അവന്റെ സ്വേദാനിത്വം നിലനിർത്താൻ വേണ്ടി സ്വയം നിർമ്മിച്ചതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജാതി സമ്പ്രദായങ്ങൾ. ഈ ജാതി സമ്പ്രദായങ്ങൾക്ക് അതിന്റെ ഭീകരമായ രാഷ്ട്രീയമായ ബന്ധനങ്ങൾക്ക് വിധേയമായി മനുഷ്യ സമൂഹം ഇന്ന് വളരെ വിഷമാവസ്ഥയിലാകപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ലോകം പുരോഗമിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, തമിഴ്നാട് മനുഷ്യൻ കാലുകുത്തിയിട്ടുണ്ട്. ആധുനിക മനുഷ്യരെന്നാണ് വിശ്വസിപ്പിക്കുന്നത്. അവർ ഉന്നതമായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നിട്ട് പോലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇന്നത്തെ മനുഷ്യ സമുദായം 20 നൂറ്റാണ്ടിലും പഠിച്ചിട്ടില്ല എന്ന ദുഃഖസത്യം ഏതൊരു മതപ്രബോധകനും ഏതൊരു ധാർമ്മിക ഉപദേശാവിനും ഏതൊരു നേതാവിനും വിഭജിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിൽ യാഥാർത്ഥ്യമാണത്. ഈ വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഭീകരമായ ചിത്രത്തെ കൂടി നാം ഓർക്കണം. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ നാം എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആരാധനയ്ക്ക് വേണ്ടി തുല്യമായ സമത്വത്തിന് വേണ്ടി ആരാധന രംഗത്ത് പോലും ദൈവത്താരാധിക്കുന്ന രംഗത്തിൽ പോലും തുല്യമായ സമത്വത്തിന് വേണ്ടി സമരങ്ങൾ നയിക്കേണ്ടത് ഇതുവരെയുള്ള അവസ്ഥ പരിചിതമുണ്ടായിട്ടുണ്ടായിട്ടും. നോക്കു നിങ്ങൾ, മനുഷ്യൻ ദൈവത്തിന് എങ്ങനെങ്കിലും സമരാകണം. അതിനുപോലും തയ്യാറില്ലാത്ത, അതിനുപോലും അഹങ്കാരം, അതിനുപോലും ഐക്യത്വം, അതിനുപോലും ഏകാധിത്വം, അതിനുപോലും സവർണധാരണ ഇന്ന് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ മനുഷ്യന് വിശ്വസ്തമായ ജാതികളാക്കി തരംതിരിക്കുകയുണ്ട്. ഈ അവസ്ഥ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഉന്നത നിലവാരത്തിൽ പ്രശ്നങ്ങളെ നടത്തുന്ന ആളുകൾ, സമുദായത്തിലെ ഏകോപത്തിലുള്ള ആളുകൾ, സമുദായത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ പോലും വാചാരമായി ജീവിതത്തിനു വേണ്ടി മനുഷ്യനെ മനുഷ്യരായി അംഗീകരിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നു എന്നല്ലാതെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ജാതി കോമരത്തിന്റെ ദംശനങ്ങൾ, അല്ലെങ്കിൽ വിവാദങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ വേരുകൾ ഊന്നി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു അവസരം ജീവിക്കാൻ സാധിക്കാത്തതിന്റെ യാഥാർത്ഥ്യമാണ്. ഇന്നതിലുള്ള സമരങ്ങൾ തുടങ്ങിയിട്ട് മനുഷ്യന്റെ സമത്വത്തിന് വേണ്ടി മനുഷ്യനായി അംഗീകരിക്കാൻ വേണ്ടിയുള്ള സമരം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ സമരത്തിൽ അത് ഇന്നലെ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ചിത്രകാരെ കുറിച്ച് കാണാൻ സാധിക്കും. നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ മാത്രമല്ല, മനുഷ്യരിലെ യഥാർത്ഥമായ മതത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാത്ത, ധാർമ്മിക ബോധമില്ലാത്ത ബഹുജനങ്ങളുടെ ഇടയിൽ എല്ലാ മതവിഭാഗങ്ങളിലും ജാതീയതയുടെ സ്വാധീനം കാണാൻ സാധിക്കും. എത്രത്തോളം എന്നറിയാമോ, ഇങ്ങനെ പത്രത്തിൽ വായിക്കുകയുണ്ടായി, രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ സവർണർക്കും അവർണർക്കും പ്രത്യേകമായി തൈപ്പുലൈന് വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫലം കുടിക്കാനില്ല വേണം, അതിനൊരു മനുഷ്യനുണ്ടാക്കിയതല്ല. വാഞ്ചനാമിനെ മേശ്വരാക്കി മാനം സജ്ജാജ നാമാണ് വെള്ളം വർഷിപ്പിച്ചതെന്ന് ഏകനായ റബ്ബ്, ഏകനായ ദൈവം, പൂർണ്ണമായി ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ നിയന്ത്രണത്തിലല്ല. ആ വെള്ളം ഭൂമിയിലെത്തുമ്പോഴേക്ക് ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യ ആ മനുഷ്യർക്ക് തുല്യമായത് പങ്കിടാൻ, തുല്യമായ അവന്റെ ജീവൻ നിലനിൽക്കാൻ കുളിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് കവർണയ്ക്ക് വേണ്ടി പ്രത്യേകമായ ജലവിതരണ സമ്പ്രദായവും അതുപോലെ തന്നെ അവർണർക്ക് വേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തണമെന്ന് പറയുകയുണ്ടായി. ഇത് മാത്രമാണോ, എന്തുമാത്രം ഭീകരമായ കഥകൾ ഈ സമൂഹങ്ങളുടെ രാജ്യത്തുണ്ടായിരുന്നു. വഴിയിൽ നിന്നവൻ വാങ്ങിയിട്ട് അവരെ പോലെയുള്ള രക്തവും മാംസവുമുള്ള മനുഷ്യൻ അവൻ കയറുന്ന കരയിലെന്ന് കയറാൻ പാടില്ല. ഒരേ മനുഷ്യൻ ആ അവന്റെ സഹോദരനെ മാറ്റി നിർത്തുന്ന രംഗങ്ങൾ എല്ലാ രംഗത്തും കാണാം. ഈ ജാതിയിലക്കെതിരെ കവരം വീണ്ടും ജാതികളെ കെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാജ്യത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിന്റെ കാര്യം കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എമ്പാടും ജാതികൾ ആയിരക്കണക്കിലെ ജാതികൾക്ക് വിജയമായി. അത് മാത്രമാണോ ഈ ജാതീയതയെ തൊഴിലുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ആരാധിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ ദൈവത്തിലെ പഠിക്കാറില്ല മാധ്യമങ്ങൾ പോലും ഉപയോഗപ്പെടുത്താറുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു യുഗം വളരെ ബാധിക്യമായ ഒരു അവസ്ഥ ജാതി ചിന്തകൾ കിട്ടിപ്പോയതായി അതിനെതിരെ സമരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതേ പ്രകാരം മറ്റൊരു വിഭാഗീയതയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വർണ്ണ രംഗത്ത് നടക്കുന്നത്. വാർത്ത മനുഷ്യന്റെ വർണ്ണം അത് വ്യത്യസ്തമാണ്. അതിന് കാലാവസ്ഥയുടെ സ്വാധീനങ്ങളുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവികമായ സ്വാധീനത്തിന് വിധേയമായി ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വർണ്ണങ്ങളുടെ വിശ്വാസമുണ്ട്. ആ വർണ്ണങ്ങളെ അതിന് സമർണത്തിനെന്നും അവർണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെള്ളക്കാരനും കറക്കവരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിലുള്ള വിഭാഗീയത വളരെ വളരെ ഭീകരരൂപം കൊണ്ട ഒരു കാലഘട്ടമാണ് ഈ ആധുനിക നൂറ്റാണ്ട്. ഇന്ന് ഇന്ന് മനുഷ്യൻ ഇന്ന് മാത്രമുള്ളതല്ല, വളരെ പഴക്കമുള്ള ചിന്താഗതിയാണ്. പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് ഈ ലോകം വളരെ പുരോഗമിച്ചിരിക്കുന്നു എന്ന്, ആധുനിക സമൂഹം വളർന്നിരിക്കുന്നു എന്ന്, ദൈവത്തെപ്പോഴും വെല്ലുവിളിക്കാൻ വളർന്നിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വർണ്ണവിവേചനത്തിന്റെ നയങ്ങൾ, വർണ്ണവിവേചനത്തിന്റെ ഗോവീനങ്ങള് എത്രമാത്രം സമുദായത്തെ ഇതിൽ വേരൂന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇവിടെ ലോകത്തെ വർണ്ണത്തിന്റെ പേരിൽ ഏറ്റവുമധികം ഭീകരമായ ഭീകരമായ ചിത്രം നിലനിൽക്കുന്നത് ലോകത്ത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പുരോഗമിച്ച പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. ഇന്ന് മനസ്സിലാക്കണം, ജാതിയില്ലാത്ത, വർഗമില്ലാത്ത, വർണ്ണമില്ലാത്ത ഒരു മതത്തെക്കുറിച്ച്, ഒരു ചിന്താഗതിയെക്കുറിച്ച്, ഒരു ധാരണയെക്കുറിച്ച്, ഒരു പുരാതനാഗത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് വർണ്ണം അതിന്റെ സ്വാധീനവും അതിന്റെ പേരിലുള്ള വിഭാഗീയതയും പറയാതിരിക്കാൻ നിവൃത്തിയില്ലായതു കൊണ്ടാണ് ആൾക്കാരും ഇവിടെ ചിന്തിപ്പിക്കുന്നത്. ലോകത്ത് ഇന്ന് ദക്ഷിണാഫ്രിക്കയും ഒറേഷ്യയും പോലെയുള്ള രാഷ്ട്രങ്ങൾ വർണ്ണത്തിന്റെ പേരിൽ മാത്രം രൂപം കൊണ്ട് പല സംവിധാനങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അവർ വെള്ളക്കാരൻ മാത്രമാണ് ഭരിക്കുന്നത്. ജനങ്ങൾ കണ്ടവന്റെ തൊഴിൽ എടുത്തുപോയി എന്നതിന്റെ പേരിൽ നേതാവിത്തം അവരാണിപ്പോൾ. ജനങ്ങൾ കൊണ്ട് കറുത്ത കഴിവുള്ളവൻ അധമനായവരെ ജീവിക്കണം, അധിമയായവരെ ജീവിക്കണം. ഏതൊരു നൂറ്റാണ്ടിൽ ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു യുഗത്തിലാണ് ഈ ചിന്താഗതി നിലനിൽക്കുന്നത്? മനുഷ്യൻ മറന്നിട്ടുണ്ടോ? മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ടോ? മനുഷ്യൻ എന്തെങ്കിലും അഭിമാനിക്കാൻ സാധിക്കുമോ? തങ്ങളുടെ കാലഘട്ടത്തിൽ പോയിട്ട് സ്വന്തം സഹോദരന് മനുഷ്യരായി അംഗീകരിക്കാൻ പോലും തയ്യാറില്ലാത്ത നിനക്ക് ധാർമ്മികമായ അകത്തകരമാണ് മനുഷ്യ സമുദായത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയും റോഡേഷ്യയിലേക്കും ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യ സമുദായത്തെ ഒന്നായി കാണാനില്ല ധാരണയ്ക്കു വേണ്ടിയുള്ള ആഹ്വാനം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ലോകത്ത് ആ ദക്ഷിണാഫ്രിക്കയിലും റോഡേഷ്യയും ഒരു ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ കുഴുങ്ങുന്നില്ല. ലോകം പരിഷ്കരിച്ചാലും ലോകത്തെത്ര സക്കരമായിട്ടില്ല എതിർപ്പുകളുണ്ടായാലും അവരുടെ വർണ്ണ മേധാവിത്വം നിലനിർത്തിക്കൊണ്ടുവന്നേ ഇന്നവരുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കറുത്തവന് വേണ്ടി പ്രത്യേക കയാണെന്ന വിചാരങ്ങൾ, കറുത്തവന് സഞ്ചരിക്കാൻ കാണൽ, വെളുത്തവൻ കയറുന്ന വാഹനങ്ങളിൽ കറുത്തവന് കയറാൻ പാടില്ല. അങ്ങനെ എല്ലാ രംഗങ്ങളിലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വെള്ളക്കാരന്റെ മേധാവിത്വവും കറുത്തവന്റെ അടിമത്വവും ഇന്നും ഭരണത്തിന്റെ അംഗീകാരത്തോടുകൂടെ, ഭരണഘടനയുടെ അംഗീകാരത്തോടുകൂടെ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. അത് മാത്രമാണ് ഒരു അമേരിക്കൻ ഐക്യനാടുകൾ അതിൽ എടുത്തു. ലോകത്തെ രാഷ്ട്രീയ നേട്ടങ്ങളിലെ അത്യുന്നതമായ കാലം നിൽക്കുന്ന അമേരിക്കൻ ഐക്യനാടുകൾ, ആ അമേരിക്കൻ ഐക്യനാടുകളിൽ വർണ്ണവിവേചനത്തിന്റെ ഭീകരമായ ദൂഷണങ്ങളിൽ നിന്നും അവർ തിരഞ്ഞെടുക്കുന്നവരുടെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ, അവരുടെ ജനങ്ങളിൽ വർണ്ണത്തിന് ഭദ്രമായ സ്വാധീനമുണ്ട്. അത് മാത്രമാണ് കഴിഞ്ഞവരെ തെരഞ്ഞെടുപ്പിന് ജോർജ് ആലത്തെന്ന് പറയുന്ന ഒരു മനുഷ്യൻ കവർണർക്ക് വേണ്ടി വെളുത്തവർക്ക് വേണ്ടി വാക്കാനായുള്ള പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുകയുണ്ടായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ മനുഷ്യന്റെ വാദം എന്താണെന്നറിയാമോ? വളരെ വളരെ വിചിത്രമാണ്. ദൈവം വെളുത്തവന് വെളുത്തവനായി ജീവിച്ചത് ആ ഉന്നതമായ സ്ഥാനം അംഗീകരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉന്നതരെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വ്യക്തി മത്സരിക്കുകയുണ്ടായി. അത് ജയിക്കില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. പക്ഷേ എല്ലാ രംഗങ്ങളിലും വർണ്ണത്തിന്റെ ഭക്ഷണമായ സ്വാധീനം കരുത്തവന് മനുഷ്യരായി പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥകളാക്കത്തിൽ അവിടെ ഉണ്ടാകും. വൈദ്യുതി വർഗത്തിന്റെ ഒരു വിശേഷ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. മുൻകാലത്തിലുണ്ടായിരുന്ന വർഗം നിലനിലക്കല്ല ഇന്നുള്ളത്. വർഗീയമായാലും വർഗപരമായിട്ടുള്ള സംഘടനകൾ ലോകത്തിന് പൂർണ്ണമായും എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നതാണ്. വർഗീയ കലാപങ്ങൾ മതത്തിന് പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ മനുഷ്യരെ വ്യത്യസ്തമായി വർഗങ്ങളാക്കി തരംതിരിച്ചുകൊണ്ട് ആ വർഗങ്ങൾ തമ്മിലുള്ള സംഘടനകളിലൂടെ, ആ വർഗങ്ങൾ തമ്മിലുള്ള സമരങ്ങളിലൂടെ, ആ വർഗങ്ങൾ തമ്മിലുള്ള ശക്തികളിലൂടെ അതിനെ നിലനിർത്തിക്കൊണ്ട് ഭൗതിക ഭരണകൂടങ്ങൾ നിലവിൽ വരണമെന്നും സാമ്പത്തിക ശാസ്ത്രങ്ങൾ ഉരുത്തിരിയണമെന്നും അതിന്റെ പേരിൽ ഇവരൊക്കെ രാഷ്ട്രീയ വേദാധിത്യം വരണമെന്നും വരവാദിക്കുന്ന ആധുനിക ചിന്താഗതികൾ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യരെ വിഭജനങ്ങൾ വിശേഷവർ ആ ഓരോ വിഭാഗീയതയും എടുത്തുകൊണ്ട് വർഗപരമായ തിരിക്കലുകളും വർഗീയമായിട്ടുള്ള തിരിക്കലുകളും അതിനെല്ലാം വിധേയമായി ഈ ലോകത്തെ വർഗ സംഘടന വർഗങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യനെന്ന നിലക്ക് ചിന്തിക്കാൻ ആളുകളെ കിട്ടുന്നില്ല. മനുഷ്യൻ അവരെ ഒന്നായിട്ടാണ് അവരുടെ കൗരന്നായിട്ടാണ് ഇന്ന് ആളുകളെ കിട്ടുന്നില്ല. മറ്റൊരു വിശ്വാസം ഭാഷാരംഗത്തുള്ള വിശ്വാസമാണ്. ലോകത്ത് മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ഭാഷകൾ ജനിച്ചിട്ടുണ്ട്. ആ ധർമ്മങ്ങളുടെ ഭാഷകൾ സംസാരിക്കുന്നതിന്റെ പേരിൽ ഔന്നിത്യവും വേറൊരു ഭാഷ സംസാരിക്കുന്നതിന്റെ പേരിൽ അടിമത്വവും ഇവരെ സൃഷ്ടിച്ചുകൊണ്ട് ആ നിലക്കുള്ള വിചാരത്തിന്റെ അടിമകളും ഇത് ലോകത്തുണ്ട്. അത് ഇതര ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയെ തന്നെ ഭാഷാ ബ്രാഞ്ചിന്റെ ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇന്നും കാണാൻ കഴിയില്ല. തമിഴ് സംസാരിക്കുന്ന മനുഷ്യൻ ഒരു വിട്ടുവീഴ്ത്തുന്നവർ തയ്യാറില്ല. കേന്ദ്ര ഭാഷകൾ സംസാരിക്കുന്നവരിൽ മനുഷ്യരായി പോലെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത നിരക്ക് ആ നിരക്കുള്ള ഭാഷാപരമായ വികാരത്തിന്റെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ആയിരക്കണക്കിനുള്ള മനുഷ്യർ ആ രംഗത്ത് കുറിഞ്ഞു കൊടുക്കുകയുണ്ടായി. ആ വികാരം നശിക്കുകയാണ്. അങ്ങനെ ഭാഷാപരമായിട്ടുള്ള സമ്പുജീവിതത്തിനെതിരിൽ എത്ര സക്രമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നുവോ അതിനേക്കാൾ സക്രമായി ഭാഷാപരമായ സമ്പുജത്വം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കർണാടകയിലേക്കത് കടന്നു. കന്നഡ സംസാരിക്കുന്ന മനുഷ്യൻ അവനെ മാത്രം ഔന്നിത്യം കണ്ടുകൊണ്ട് എല്ലാ ബോർഡുകളിൽ നിന്നും കൈ നാലുമാസക്കാലമായി കർണാടകയിൽ മുഴുവൻ മറ്റു ഭാഷകളും വായിച്ചു കാത്തിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഭാഷാപരമായ വിശ്വാസങ്ങൾ അങ്ങനെ ലോകത്ത് മനുഷ്യനെ സഹോദരനെ സഹോദരനായി കാണാൻ തയ്യാറില്ലാതെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ പേരിൽ ഒരുപാട് വിഭാഗീയ രചിപ്പിക്കുകയും പരസ്പരം സംഘടനത്തിലും രക്തക്കുറിപ്പിനുമായി വരുകയാണ്. ഒരുപാട് വിപ്ലവങ്ങളുടെ അതുപോലെ തന്നെ അതിതാഹികന്മാരുടെ സമൂഹത്തിലെ ജനനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ എല്ലാ പിന്നിൽ വർഗപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള മേധാവിത്വത്തിന്റെ പ്രതികരണമാണ് ഉണ്ടായതെന്ന് കാണാൻ സാധിക്കും. ചമ്പൽക്കാടുകളുടെ അവരുടെ കൊള്ളക്കാരുടെ ചരിത്രം പരിചയിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ആ സവർണരുടെ മേധാവിത്വത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായി അനുഭവിച്ച ക്രൂരമായ മർദ്ദനത്തിന്റെ പ്രതികരണമുള്ള ഉയർച്ചയിലേൽപ്പാട് കൊള്ളക്കാർ അസംസ്കൃതമായ രൂപത്തിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. പുനഞ്ചൊഴിയെ പിരിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ കൈകാറ്റത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് സവർണ മേധാവിത്വത്തിന്റെ പരമ്പരാഗതമായി അവരുടെ തലമുറകളോട് കാണിച്ച ആ മേധാവിത്വത്തിനെതിരെയുള്ള പലപടങ്ങളും നേരിടാനായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് വിപ്ലവകാരികൾ ജനിക്കുന്നത് സമൂഹത്തിലെ ഒരുപാട് വിപ്ലവകാരികൾ ആ വിപ്ലവത്തെ ഞാൻ അംഗീകരിക്കുകയല്ല, പക്ഷെ അതിതാഹത്തികന്മാരെ ജനിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ദോഷം ചെയ്യുന്ന വിപ്ലവകാരികളെ എല്ലാം ഒരു ദുരേക്ഷണത്തിന്റെ അവരെ ചിന്താഗതിയൊക്കെ പഠിച്ച് പഠിക്കാൻ തയ്യാറാകുമ്പോൾ മനുഷ്യരായി അംഗീകരിക്കാൻ വേണ്ടിയുള്ളവരുടെ ആഗ്രഹമാണ് ഇതിന് പ്രേരണയേകുന്നത്. ഈ വസ്തുതകൾ ഈ ലോകത്തുള്ള നിലനിൽക്കുന്ന വിഭാഗീയതയെ കുറിച്ച് മുഴുവൻ മനസ്സിലാക്കുമ്പോൾ അവരെയാണ് ഒരു ജാതിയൊക്കെ വരിക്കില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരച്ച ജാതി ലോകത്ത് എന്ന ചിന്താഗതിയൊക്കെ വരിക്കില്ല. അതിന്റെ മഹത്തായ ഉന്നതമായ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുകയും അത് ലോകത്ത് പ്രബോധനം ചെയ്തത് അത് ലോകത്ത് നിലവിലെ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തത് പരിശുദ്ധമായി ചേർന്നതും മാത്രമാണ് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇസ്ലാമിലേക്ക് ഇതര മത വിഭാഗങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഷ്യമായ പ്രേരണ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിലുള്ള ദുർഭമത്വമാണ് എന്ന വസ്തുത കൂടി ഇവരെ ഓർക്കാതിരിക്കാൻ കഴിയ. ഇവരെ വളരെ താഴെത്തറയിൽ ജീവിച്ചാളുകൾ അകമരന്ന് വികസരന്ന് നീകരന്ന് അങ്ങനെ ഉച്ച ജീവിതങ്ങൾക്ക് വിധേയമായി ജീവിച്ചിരുന്ന മനുഷ്യർ മനുഷ്യരായി അംഗീകരിക്കുന്ന കൈകേടങ്ങൾ അംഗീകരിച്ച് നടക്കുമ്പോൾ അങ്ങനെ മനുഷ്യരാരും അംഗീകരിക്കാൻ തയ്യാറുള്ള സഹോദരന്മാരായി ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിൽ നമ്മളെ സാധിക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് യാ അയ്യുവാൻമാർക്കും ഈ ആഹരക്കനാക്കും നിന്റെ കുടുംബവും സേവനം ഈ താരപ്പൂ ഈ ആക്രമക്കും എന്തല്ല അല്ലാത്ത കാക്കും പരിശുദ്ധ ഗുരുവായിരം സൂക്ഷ്മകാരമായവർ സൂക്ഷ്മമായ കാര്യങ്ങൾ കേൾപ്പിക്കും. ഇവിടെ മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ടല്ല, പത്തും ക്ലാസുകളെ വിളിച്ചുകൊണ്ടല്ല, ലോകത്തെ ഏതെങ്കിലും നിരക്കുള്ള ദൈവികമായ ദൈവങ്ങളുടെ അവകാശികളെ വിളിച്ചുകൊണ്ടല്ല പരിശുദ്ധ ഗുരുവായിരുന്ന പറയാറുള്ളത് മനുഷ്യ സമുദായവരെ ലോകത്തെക്കാരവുമുള്ള മനുഷ്യൻ സംഘോധനയിൽപ്പെടുന്നു. ലോകത്തെവിടെ ജീവിക്കുന്ന മനുഷ്യനും ഈ സംഘോധനയിൽപ്പെടുന്നു. ഇല്ല കലച്ചനാക്കുന്നുണ്ടെക്കുന്ന നിങ്ങളൊരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നാം ചിട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ഒരു പ്രഖ്യാപനമാണിത്. ആ ഒരൊക്കെ വാക്കിലൂടെ ഒരു സുതാവിനെ കുറിച്ച് ഒരൊക്കെ മാതാവിനെ കുറിച്ച് മനുഷ്യ സമുദായത്തെ ധരിപ്പിക്കുന്നതിനോട് കൂടെ ധരിപ്പിക്കുന്നതോടുകൂടെ മനുഷ്യ സമുദായത്തിലെ മുഴുവൻ ആളുകളും ഒരു കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. മനുഷ്യ സമുദായം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗമാണ്. രക്ഷബന്ധമില്ല, സഹോദര്യ ബന്ധമില്ല, അന്നമാണ് ഞാനെന്നുള്ള അംഗീകാരം. ഇതിനേക്കാളൊരു മനുഷ്യന് ഉന്നതമായ അംഗീകാരം മറ്റെന്താണ് ലഭിക്കാറുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു രാഷ്ട്രത്തിന് പൗരത്വത്തിന് വേണ്ടിയുള്ള സമരം നടക്കുമ്പോൾ അതുപോലെ അംഗീകാരത്തിന് വേണ്ടിയുള്ള സമരം ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഭക്ഷണത്തേക്കാൾ വെള്ളത്തേക്കാൾ വസ്ത്രത്തേക്കാൾ പാർപ്പിടത്തേക്കാൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവൻ അംഗീകാരമാണ്. മനുഷ്യനായുള്ള അംഗീകാരം അവൻ മനുഷ്യനായി അംഗീകരിക്കണം. അവരെ ദുരിതമായ കാര്യം നൽകണം. ഈ വാതാരമായി പ്രകടിപ്പിക്കുന്നതിന്റെ കാര്യമില്ല. ഏതെങ്കിലും നിനക്ക് സുന്ദരത്വത്തെ കുറിച്ചുള്ള ഭാവനകൾ നൽകുന്നതിന് കാര്യമില്ല. മനുഷ്യർ ഒന്നാണ് നിങ്ങൾ കൂടാതെ പ്രസംഗിക്കുകയല്ല. ഇന്ന ഹലത്തിനാക്കുന്ന ഇന്ത്യക്കലിന്റെ ഉത്സ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് നാം നിങ്ങളെ ചിന്തിക്കുകയുണ്ടായി. ഒരു തലമുറകളിലൂടെ പിൻപുറത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ ഇന്നലെ ഉച്ചനീയത്വങ്ങൾക്ക് വിധേയമായി അല്ലെങ്കിൽ എന്ത് വിഭാഗീയത്തിന് വിധേയമായി അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾ തലയുയർത്തി ചുണ്ടിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നെ അടിച്ചമർത്തുന്ന ഈ സവർണന്റെയും പിതാവ് എന്നാണ്. അടിച്ചമർത്തലിന് വിധേയനായ എന്റെയും പിതാവ് എന്നാണ്. ഈ വെളുത്ത തെളിയുള്ള മനുഷ്യന്റെയും പിതാവ് എന്നാണ്. ഈ കരത്തനും എന്റെയും പിതാവ് എന്നാണ്. ഒരൊറ്റ പിതാവിന്റെ സന്തതികൾ, ഒരൊറ്റ മാതാവിന്റെ സന്തതികൾ. ഇത്ര ഉന്നതമായ ഉത്കൃഷ്ടമായ മാസ്തായ ഒരു ആശയം ലോകത്ത് അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാൽ ഇന്നാ ഖലഖ്നാകും ലിതഖ്ലുഖ്ലുകും. ഒരു മനുഷ്യൻ പരിണാമത്തിലൂടെ പരിവർത്തനത്തിലൂടെ ഉയർന്ന മനുഷ്യരായി മാറിയതല്ല, അതെങ്കിലും ചെയ്യുന്നല്ല. പക്ഷേ ഇവർ മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്ന, മതത്തെ അംഗീകരിക്കുന്ന, ഇത്തരം വിശ്വാസാദർശങ്ങളെ അംഗീകരിക്കുന്ന ആളുകളാണ് ഈ ചെയ്യുന്ന ഒരിക്കലും സാധിക്കാറുള്ളത്. മനുഷ്യനെ മനുഷ്യനായാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അവരുടെ പിതാവ് ഒന്നാണ്, അവരുടെ മാതാവ് ഒന്നാണ്. എങ്കിൽ ലോകത്ത് നിലവിലിരിക്കുന്ന വർഗ്ഗങ്ങൾ, ലോകത്ത് നിലവിലിരിക്കുന്ന വിവാദങ്ങൾ അത് അംഗീകരിക്കാതിരിക്കുന്നതിന് ഉള്ളാൻ തുടർന്ന് ധാരണാക്കി സ്വാന്തവും വക്കമായില്ല. നിങ്ങളെ വിശ്വസ്ത വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇത് ഖുർആൻ പറയുന്നതിന് മുമ്പ് ഇവിടെ ഭൗതികമായ ചരിത്രം നിർമ്മിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും. ലോകത്തെ വസ്ത്രങ്ങളുണ്ടായത് അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, വിശ്വസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത സമ്പ്രദായങ്ങൾക്കനുസരിച്ച് രൂപം കൊണ്ടതാണ്. ഒത്തുകൾക്ക് ലോക ചരിത്രത്തെ കുറിച്ച് എഴുതിയപ്പോൾ ഇത് പതിനായിരത്തിന്റെ മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ കാലഘട്ടങ്ങളിലെ വർഗപരമായിട്ടുള്ള വീക്ഷങ്ങൾ പ്രാദേശികമായ സ്വാധീനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടായിട്ടുണ്ട്, കാലാവസ്ഥയുടെ സ്വാധീനത്തിന് വിധേയമായിട്ടുണ്ടായിട്ടുണ്ട് എന്നൊഴിയിരിക്കുണ്ടായി. ഉള്ളാകാത്തപ്പോൾ ജാൻമാർക്കും കബാലിട വർഗങ്ങളും ഗോത്രങ്ങളുമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഉള്ളു നിങ്ങൾ ലോകാവിത്തം പുലർത്താനാണോ? നിങ്ങൾ രണ്ടു മൂന്ന് ഒരു വിഭാഗത്തെ അടിച്ചമർത്താനാണോ? ഒരു വിഭാഗം അവർണരായി നിന്ന് മികച്ചരാക്കി സാധിക്കുന്നുണ്ട്. അവരെ അടിച്ചമർത്താൻ താരങ്ങൾക്ക് അവരെ തളച്ചു വരുത്താനുള്ളതാണ് അല്ല. ഈ താരപ്പൂ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ ഈ മൗലിക ജീവനക്കാരെ സൗകര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരാജ്ഞമായ മരുന്നുകളും ഗോത്രങ്ങളും ആളുകൾ നിങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വസ്തമായുള്ള ഗ്രൂപ്പുകളാണ്, വിഭാഗങ്ങൾ മാത്രമാണ്. അല്ലാതെ അഹങ്കരിക്കാരല്ല, അഹങ്കവള്ളാരല്ല, അതിന്റെ പേരിൽ മേധാവിത്വവും ഭരണ സൗകര്യങ്ങളും ഉൾക്കൊള്ളാരല്ല. ഇന്ന് അക്രമത്തും ഇന്നുള്ള അത്തക്കാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളെ ദൈവഭക്തിയുള്ളവൻ, സൂക്ഷ്മതയുള്ളവൻ, ധാർമ്മിക ബോധമുള്ളവരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റത്തില് 13-ാമത്തെ സൂക്ഷ്മമായി ബന്ധപ്പെടുന്നു. ഇത് ആദ്യമായ മൂപ്പുകൾ മനുഷ്യൻ ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളാണ്. അതുകൊണ്ട് തന്നെ അവർ സഹോദരരാണ്. ഈ ആദർശം ഉൾക്കൊള്ളുന്നവർ മനുഷ്യൻ, ഞാനാഹരിമെന്ന ഉൾക്കൊള്ളുന്നവർ മനുഷ്യൻ. അവരെത്ര അതവരായി സമൂഹത്തെ ചിത്രീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും കടന്നു വരുന്നതോടുകൂടെ വളരെ വളരെ ഉന്നതമായ നിലവാരത്തിൽ തുല്യമായ അംഗീകാരം അവർ ലഭിക്കുകയാണ്. ഇതെങ്കിലും വിശദീകരണം പ്രവാചകൻ വിശദീകരിക്കുന്ന നോക്കുന്നു. കുഞ്ഞു മൗലൂദിന് ഭൂതകാലം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും ക്ഷുദ്ധമായ പ്രകൃതിയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. സംശയമില്ല, എല്ലാ കുഞ്ഞും വെളിച്ചവന്റെയും കറുത്തവന്റെയും സവർണന്റെയും അവർണന്റെയും എല്ലാ തരത്തിലും അവരുടെ മുഴുവൻ കുഞ്ഞുങ്ങളിവിടെ ജനിക്കുന്നത് ഒരേ പ്രക്രിയയിലൂടെ ഒരേ എന്നിടത്ത് യാതൊരു വിശ്വാസമില്ലാതെ ക്ഷുദ്ധമായ പ്രകൃതി. ബന്ധമറിയില്ല, താപത്യമറിയില്ല, ഒരു വിധത്തിലല്ല സമൂഹത്തിൽ നിന്ന് അറിയുന്ന ഒരു തൊള്ളരുമായിരുന്നു. ഒന്നും അറിയാത്ത പരിപൂർണമായി പവിത്രമായ ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് ഒരു കുഞ്ഞു ജനിക്കുന്നത്. അവരെ മറ്റെന്തോ ആക്കി മാറ്റുന്ന സാഹചര്യങ്ങളാണ്, ചുറ്റുപാടുകളാണ്. ചുറ്റുപാടുകളുടെ സ്വാധീനങ്ങൾക്ക് വിധേയനായിട്ടാണ് അവൻ തനിവിലേക്കും പോകുന്നത്. ഇവിടെ നമുക്കൊരു ഐസ്ക്രീം ചിന്തിക്കേണ്ടതുണ്ട്. ഇത്ര ശുദ്ധമായ പ്രകൃതിയോടുകൂടെ ജനിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് എന്തും ആവശ്യങ്ങളിലേക്ക് എന്തും രാജ്യങ്ങളിലേക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് വഴിക്കയച്ചു കൊണ്ടുപോകുന്നാൽ സാധുവാദ യുവാക്കളാകുകയോ ഇനത്തി സാധിക്കുകയോ ഇനത്തിലാകും. പരാജയൻ വിശദീകരിക്കുന്നു, അവന്റെ മാതാപിതാക്കൾ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളോട് ബന്ധപ്പെടാതെ കുഞ്ഞിന് ജീവിക്കുക സാധ്യമല്ല. അവന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് വിധേയരായ ആ കുഞ്ഞിനെ സ്വന്തം മാതാപിതാക്കൾ അവന്റെ അവനെ സ്വാധീനിച്ചിട്ടില്ല. അവനെ വളർത്തുന്ന സമൂഹം അവരാണ് വ്യത്യസ്ത ആദർശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അവരെ കേരളത്തിലെ അവരെ ഐക്യത്തിലേക്ക് കൊണ്ടുപോകുന്നു, എന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരികയായിരിക്കും അവരാണ്. അതുകൊണ്ട് സമൂഹം ദുഃഖിച്ചാൽ ഈ കുഞ്ഞ് ദുഃഖിക്കുന്നു. ഈ കുഞ്ഞ് നന്നാകണമെങ്കിൽ സമൂഹം നന്നാകണം, ഈ കുടുംബം നന്നാകണം എന്ന തത്വം ഇവരുടെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ഓരോ കുഞ്ഞിന്റെയും ജനീച്ച സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് പ്രവാചകൻ വിശദീകരിച്ചതെങ്കിൽ മറ്റൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് കുഞ്ഞിനാദം എത്ര ഉന്നതമാണ് ആ പ്രഖ്യാപനം. ലോകത്ത് മനുഷ്യരാരിങ്ങനെ പ്രഖ്യാപിച്ചതല്ല, പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്, പല ആചാര്യന്മാരും ഉണ്ടായിട്ടുണ്ട്. വ്യാഴക്കിഴിഞ്ഞ വാക്കിൽ ആ പ്രഖ്യാപനം ഇന്ന് മനുഷ്യ സമുദായത്തിന്റെ അന്ത്യം വരെ ഇന്ന് നിലനിൽക്കുകയാണ്, അത്യുന്നതമായി നിലനിൽക്കുന്നു. ഒന്നു കുഞ്ഞു നാദം ഇന്ന് എല്ലാം ആദമിന്റെ സന്നിധികളാണ്. ആദം കുറാ ആദമോ മണ്ണിൽ നിന്നാണ് ലഭിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ഇവിടെ തലവാണിത്യത്തിന്റെ പേരിൽ അഹങ്കം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധ്യമല്ല, തലവാണിത്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മുഴുവൻ ആളുകളെ ഇപ്പിതാവുന്നു തറവാടോ മണ്ണാണ്, മണ്ണിനപ്പുറമുള്ള ഒരു തറവാട്, ഒരു ഗോത്രം, ഒരു കുലമഹിമ ഈ ലോകത്താർക്കും അവകാശപ്പെടാനില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കും. ഒരു താരാണ് അവരെ നോക്കുന്നു. വൈകിട്ട് കുരാൻ പറഞ്ഞു, ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതി എന്നിട്ട് പറഞ്ഞു, കുറവാന കാലം വരെ ജനിക്കുന്ന കുഞ്ഞ് ശുദ്ധമായ പ്രകൃതിയോടുകൂടി ഇവിടെ ജനിക്കുന്നു. അത് വിശദീകരിച്ചതായിട്ടുള്ള കൂടുതലാളുകൾക്ക് വരെ നിഷ്കളങ്കമായ കുഞ്ഞു കിടക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, ഒരു തരത്തിലുള്ള ആണെങ്കിലും മേധാവിത്വവും അഹങ്കാരവും നിങ്ങളെ കോപിക്കരുത്, മറ്റു നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ദുരിതമുണ്ടാകാൻ നന്നവരവന്റെ തലവാടിയെ ഇവരെ പഠിപ്പിക്കാൻ ആ പ്രവാചകൻ അവരുടെ വിശദീകരണം നൽകും. ഒന്നുകൂടി 23 വർഷക്കാലത്തെ പ്രബോധനം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ അവസാനത്തെ ഹജ്ജത്തിലുണ്ടായ വിടമാങ്ങൽ പ്രസംഗത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് നോക്കുന്നു. ജാനപരമായ മേധാവിത്വത്തെ ലോകത്തിൽ എത്താറും മേൽ നോക്കാമെന്നാണ്. ഇത് പുതിയ അല്ല, ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രം പരിചയപ്പെട്ടതെന്നല്ല വർഗമേധാവിത്വം, അതോടെ ഭാഷാപരമായ മേധാവിത്വം. അതിൽ രണ്ടിനും ഒരൊറ്റ വാക്കിൽ തകർത്ത് കരിപ്പണമാക്കിക്കൊണ്ട് മനുഷ്യർ മുഴുവൻ തമിഴ്നാടാകുന്നു എന്നൊക്കെ ഖ്യാപിച്ചുകൊണ്ടാണ് ആ പ്രവാചകരി ലോകത്തോട് ഇടപാട്. ലാ തമിഴ് അറബിയിൽ അറബിക്ക് അനറബിയേക്കാൾ യാതൊരു പ്രാധാന്യവുമില്ല എന്ന പ്രവാചകർ പ്രഖ്യാപിച്ചു. താൻ ജനിച്ചു വളർന്ന് സംസാരിച്ച തന്റെ ചുറ്റുപാടിൽ പരിചയപ്പെട്ട തന്റെ വിജയ സന്ദേശത്തിന്റെ ജനങ്ങളെ കേൾപ്പിച്ച ആ ഭാഷയോട് ബഹുമാനവും ആദരവും ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ സംസ്കൃതിയുണ്ടാകുന്നു അത് മഹിമനെ സംബന്ധിച്ചല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ തൊഴിലിന്റെ അറബിയിൽ അനാജനിൽ അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഉന്നമാനത്വമില്ല, ഒരു വിഷമികളുമില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപന ഉൾപ്പെടെ ഈ മതത്തിൽ വിഷമിക്കുന്ന ഈ മഹിമനുകള് ഇതിനുള്ള ഉത്ഭോധനങ്ങളുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ ഈ പ്രഖ്യാപനങ്ങൾക്കുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളാണ്. ലോകം എന്ത് മാറ്റങ്ങൾ ചെയ്തതുമായാലും എന്ത് ബന്ധക്കരങ്ങളുണ്ടായാലും എന്ത് പുരോഗതി ഉണ്ടായാലും ലോകാവതാരം വരെയുള്ള വൈസ ഉൾക്കൊള്ളേണ്ട തത്വമാണ്. ഇവിടെ ഭാഷാപരമായ വിദ്യാർത്ഥികളില്ല. ഇത് തുറന്നു പ്രഖ്യാപിക്കാൻ ഇന്നത്തെ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഭാഷയുടെ മേലിൽ എത്ര സങ്കുചിതമായ വികാരമാണ് നമ്മുടെ നേതാക്കളെന്ന് പ്രകടിപ്പിക്കുന്നില്ലെന്നാണ്. കേരളത്തിന് മാത്രമാണ് കുറച്ചെങ്കിലും അതിന് തുറന്നുള്ളത്. ആ നേരത്തെ സങ്കുചിതങ്ങളുണ്ട്. എന്നാലും ചെറിയ സ്വാധീനങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇത് മറ്റു സംസ്കാരം നടന്നു വരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മനുഷ്യൻ അവനിന്റെ ആശയത്തിൽ നിലനിന്നിരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ചത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അറിയാതെ അവനൊരു മേധാവിത്വത്തിന്റെ സ്വഭാവം അവൻ വരുന്നു. അത് ചെറിയ വികാരമാണ്. ആ വികാരങ്ങൾ വർദ്ധിച്ചാണ് തമിഴ്നാട്ടിലുണ്ടായ വികാരം ഈ രൂപത്തിൽ ഭീകരമായി കടന്നുവന്നത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു ഒരു ഭാഷക്കും മറ്റൊരു ഭാഷയേക്കാൾ ഒരു പ്രാധാന്യവുമാണ് എനിക്ക് സംസാരിക്കുന്നവർക്കില്ല എന്ന് തൊന്നുകൂടി വിശദീകരിച്ചു. ഒരേ മറ്റൊന്ന് മറ്റൊരു ഘട്ടം ലോകത്ത് നിലവിലിരിക്കുന്ന വളരെ സങ്കുചിതമായിട്ടുള്ള ഭരണവിവേചനത്തിനെതിരും വല്ലാതെ അതിനുള്ള അതാഹത്വത മനസ്സറിഞ്ഞ കരക്കാരേക്കാൾ ജാതക പ്രാധാന്യവുമില്ല. ആ പ്രവാചകൻ പ്രഖ്യാപിച്ചു. അറേബ്യാവിലെ കുറച്ച് ഗോത്രത്തിലും സമൂഹത്തിലെ സുവർണ വളരെ സുന്ദരരായ ആകർഷണീയമായ ബഹുമാനമുള്ള ആ പ്രവാചകൻ പ്രസ്താവിക്കുന്നു യാതൊരു പ്രാധാന്യവും മനസ്സിലെ വരുന്നവരേക്കാൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ ലോകത്ത് മറ്റവരേക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഭാവത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. വാക്കുകളിൽ നാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രബോധനങ്ങളും മറ്റ് ജീവിതത്തിലെ സന്തുലിതമായി എല്ലാ ഗ്രാമീണങ്ങൾക്കും അതിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവരാണ് ഇന്നത്തെ പല നേതാക്കളും. എന്നാൽ മഹമ്മദിനും എല്ലാ കാര്യവട്ടങ്ങളെ സംബന്ധിച്ച് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തതുപോലെ തന്നെ അദ്ദേഹം അതിന്റെ പ്രായോഗികത എങ്ങനെ നടത്തുന്നവർക്ക് എന്ന് നിങ്ങൾക്കറിയാം. പ്രവാചകന്റെ അനുയായികളും കരുത്തവരും കരുത്തവരുണ്ടായിരുന്നു, വെളുത്തവരും വെളുത്തവരുണ്ടായിരുന്നു. അവർക്ക് തീവ്രമായ കാര്യങ്ങൾ അംഗീകാരമാണ്. അല്ല ഒരു പക്ഷേ അവരുടെ നിലവിലുള്ള വിചാരത്തിനും വികാരത്തിനുമെതിരെ വെല്ലുവിളി എന്നോണം കരുത്തവർക്ക് ഉന്നതമായ കുറച്ചുകൂടി ഉയർന്ന കാര്യങ്ങളിൽ അവർക്ക് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. മഹാനായ ബിരാനിന്റെ കരുത്തം ഇവരെ ഒന്നിച്ചിട്ടുള്ള ായിട്ടുള്ള ആ നിനക്ക് നീളമുള്ള അത്യുന്നതമായ കാലം തന്റെ പതാക്കളില്ല പ്രവാചകൻ നൽകുകയുണ്ടായി. ഇവർ പതാക്കൾ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പ്രധാനങ്ങൾ പറയുന്ന ആളുകൾ സാങ്കർഭികമായ കാര്യം കൂടുതൽ ചിന്തിക്കരുത്. മനുഷ്യ സമുദായത്തിന്റെ കൈപ്പറ്റിയ സ്വന്തം സഹോദരനെ സ്നേഹീരനെന്നുള്ള നിലക്ക് സഹാബി സജാദി എന്ന പ്രയോഗം ലോകത്തെ നടത്തിൽ വരുത്തിയത് മഹമ്മദിന് ചെല്ലാ സായുടെ ഫലമാണ്. എന്റെ സദാക്കൾ, എന്റെ കൂട്ടുകാർ, എന്റെ സൈന്യന്മാർ വന്നാൽ തൊഴിൽ സൈന്യത്തുകൊണ്ട് ഇവർ എല്ലാവർക്കും തുല്യമായ കാലത്തിനുണ്ട്. സഹാബി എന്ന കാലവർഗ്ഗവും എല്ലാവർക്കും തുല്യമാണ്. അത് മാത്രമാണ് ഒരു സംഭവം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. സഹാബികളിൽ രണ്ടാളുകൾ ഒരു സന്ദർഭത്തിൽ അബൂദർ റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു സഹാബിയെ കുറിച്ച് ഒരു സദാബിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അദ്ദേഹം ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കരുത്തവരെയും സംശോധന ചെയ്തുപോയി. ഈ ദുർബലമായ നിമിഷത്തിൽ സൗരാണികമായി ധൂർഗീകമായി തന്നിലുണ്ടായിരുന്ന വികാരം പെട്ടെന്ന് തീപിടിക്കുകയും നബിരക്ഷന്താൽ കരപ്പെടണോ എന്ന് സംഘോധന ചെയ്തപ്പോൾ മഹാനായ പ്രവാചകൻ സൂര്യനായി വിവർണ്ണമായ മുഖത്തോടുകൂടെ വളരെ കർശനമായ താക്കീതോടുകൂടെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അബൂദറിനെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ നീ ഇപ്പോഴും കാലത്തോടെ ജീവിക്കുന്നു എന്ന് സൂര്യനായ ദേവന്മാരോട് താക്കീത് നൽകുകയുണ്ട്. നീ വരണം ഈ പ്രയോഗം ജൈവിക്കു എന്ന പ്രയോഗം പ്രവാചകൻ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. ജനവിധി കൊല്ലാ പറയപ്പെടുന്ന വിജയ ഗോപുരം നോക്കുന്നതിന് മുമ്പ് ആ സഹോദരങ്ങൾക്ക് വിധേയരാൻ ജീവിക്കുന്നതിന് മുമ്പ് അവർ നിലനിന്നുണ്ടായിരുന്ന സംസ്കാരങ്ങൾ, അവർ വികാരങ്ങൾ അതിന് സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ, അതേപ്രകാരം എന്തെങ്കിലും ജീവിക്കുമ്പോൾ അതിൽ സ്വാധീനത്തിലാണ് പ്രവാചകൻ നിരോധിപ്പിക്കാറ് കാലത്തുമാണ്. ഇങ്ങനെ കറുത്തവനെ എന്ന് വിളിച്ചപ്പോഴേക്ക്, ഒരു കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചപ്പോഴേക്ക് അതിനായി വികാരാധീനങ്ങളായി പ്രവാചകൻ താക്കീത് ചെയ്തതാണ് കിടക്കുന്നത്. ഇതേ പ്രകാരം പല സന്ദർഭങ്ങളിൽ ആക്കാരത്തിലുള്ള വർഗ്ഗവിവേചനത്തിനെതിരായി പൂർണ്ണമായ പങ്കാളിത്തത്തിന് സമർപ്പിക്കുന്നത് വേണ്ടി പ്രവാചകൻ സഹോദരൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് പ്രവാചകന്റെ ദൗത്യബന്ധങ്ങളിലെ നേതൃത്വങ്ങള് ഉന്നതമായ ഭരണകൂടങ്ങൾ അവരെ നിരപ്പിക്കുമാറാകട്ട വലിയ ആ കാലഘട്ടത്തിലെ ഉയർന്ന ഭരണാധികാരികൾ നൽകിയിട്ട് പ്രവാചകന്റെ പങ്കുവെച്ചുള്ളതുമായി അയച്ചിരുന്ന ആളുകളുടെ നേതൃത്വത്തിലേക്ക് വളരെ അന്ന് ഭക്തി മതമെന്ന് കരുതിയിരുന്ന ആളുകളെ നേതൃത്വത്തിൽ വെച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ അങ്ങനെയുള്ള തങ്ങളായിരിക്കുന്നത്. അത് ജീവിതത്തിൽ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജീവിതത്തിന് ഒരാൾ ആത്മീയ ഒരാൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ടാവും മനുഷ്യ സമുദായത്തെ ഒരാൾക്ക് കുടുംബത്തിൽ അംഗമാക്കിയിട്ടുണ്ട് എന്നതിന് സഹായകമായി ജീവിതം പരിശുദ്ധപ്പെടാൻ പറയുന്ന മനുഷ്യ ഒന്നായി കാണാനുള്ള കാര്യങ്ങളാകുന്ന ഉന്നതാഹിത മനുഷ്യ സമുദായം ഒരൊക്കെ സമുദായമാണ് ഒരൊക്കെ സമുദായമായിരുന്നവർ യാതൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നില്ല. ഒറ്റധികം പ്രവാചകന്മാര് ആ സമുദായങ്ങളിലേക്ക് ആ സമുദായത്തിലേക്ക് അള്ളാഹു തആല സന്തോഷമാക്കി അറിയിക്കുന്നവരും മുന്നറിയിപ്പുള്ളതുമായി വിവരിച്ചായിരുന്നു എന്നായി ഇവരത്തെ സുഹൃതങ്ങൾക്ക് ഇവരത്തെ നല്ല കാര്യങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പാരിത്രിക ജീവിതത്തെ സംഘടിക്കും ഇവരത്തെ ദുഃഖിക്കുന്നവർക്ക് മക്കൾ ലഭിക്കുന്ന പാരിത്രിക ജീവിതത്തെ നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊള്ളും. ഒറ്റധികമുള്ള പ്രവാചകന്മാര് അള്ളാഹു തആല അയച്ചു വാഞ്ചനമാകും സംശയങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ തലമുറകളിലൂടെ മനുഷ്യരുടെ വിവാദീയങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങളെ യോജിപ്പിക്കുവാൻ അവരെ ഒരേ വിശ്വാസത്തില് ഒരേ ആവേശത്തില് ഒരേ ആചാരങ്ങളില് ഒരേ സംസ്കാരത്തില് അവരെ യോജിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി എമ്പാടും പ്രവാചകന്മാര് അള്ളാഹുക്കാരെ അയക്കുകയുണ്ടായി എന്നുള്ളതായി ഇവയും ഊനത്തുണ്ടായത് ഒരു ഉത്തമ സമുദായം ഏക സമുദായം ഏക സമുദായമാണ് മനുഷ്യൻ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ പ്രവാചകന്മാർ വന്നത് ദൂരിപ്പുണ്ടാക്കാനല്ലെന്ന് ദൂരിപ്പില്ലാതാക്കി മനുഷ്യ സമുദായത്തെ ഒന്നായി കാണുവാനും ആ മതോന്നതമായ തത്വം മനസ്സിനെ പഠിപ്പിക്കുവാനുമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കും. ഇവിടെ ഖുർആനിലെ വളരെ ഉന്നതമായ രണ്ട് സൂക്തങ്ങളിലൂടെ ഇത് ജീവിതത്തിൽ സ്വീകരിക്കാനും ജീവിതമില്ല. ഒരൊറ്റ കുടുംബത്തില് ഒരൊറ്റ പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളായ മനുഷ്യരെ തുല്യമായ താരം അംഗീകരിക്കുന്ന മതമാകുന്നു ഇസ്ലാം എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ഇനി എതിരായിട്ടുള്ള വിനോദ തരത്തിലെ വിഭാഗീയതയും ഇന്ന് മുസ്ലിം സമുദായത്തിൽ ലോകത്തെവിടെയെങ്കിലുമുണ്ടെങ്കിൽ അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല, പരിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളതല്ല, പ്രവാചകന്റെ ദൗത്യപരമായ ബന്ധമുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചാൽ മുസ്ലിങ്ങൾക്ക് ബാധിക്കാം എന്നത് തുല്യമായ താരം. ഇന്നും മുസ്ലിങ്ങളിലെ വിഭാഗീയതയെ കുറിച്ച് പലയൊക്കെ വിഭാഗീയ നിലവിലുണ്ടെങ്കിലും മനുഷ്യനെ ഒന്നായി കാണുവാനില്ല. കാരണങ്ങള് പ്രത്യേകത മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉന്നതമായ ഒരു നിലവാരം മുസ്ലിം സമുദായം വെച്ച് വിളിക്കുന്നു എന്നുള്ളത് ഒരു തത്വമാണെന്ന് നമുക്ക് കാണിക്കാം. ഇതാണ് ജാതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാവിന്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ ഒരൊറ്റ കാര്യം ഒരൊറ്റ പിതാവിന്റെയും മാതാവിന്റെയും തന്നെ ഒരു കുടുംബത്തിലാക്കാം. അങ്ങനെയുള്ള അവൻ സഹോദരനാകുന്നു. മനസ്സിന്റെ വിശ്വാസങ്ങളും അവന്റെ ആചാരങ്ങളും അവന്റെ മറ്റൊന്നും മാറിക്കൊള്ളട്ടെ. മനുഷ്യരെ ഒന്നായിക്കാളവരുടെ മനസ്സത്തെ അംഗീകരിക്കാൻ അതിന്റെ ആഹ്വാനമാണ് വളരെ സത്യമായി പ്രബോധനം ചെയ്യുന്നത്. മറ്റൊന്ന് ഒരു മതം തുറന്നിട്ടുക, ഈ മതം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്ന മതങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നത് വളരെ പ്രചാരത്തിലെ ജീവിത കൈക്കുള്ള മതങ്ങൾ അതുപോലെ ഹൈന്ദവ ദർശനങ്ങൾ എന്താണും ധരിച്ച മതങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത്. പക്ഷെ ഈ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ മതങ്ങളെക്കുറിച്ച് ഗൗരവമായി താത്വികമായി അതിന്റെ നേരങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായ മുഴുവൻ ആളുകളും അത്ഭുതം തെറ്റുകൊണ്ട് ഇന്ന് പോകുന്നവരെ ആകാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചെന്നെത്തുന്നത് ഒരേപ്പെടുത്താൻ ഇനി നിങ്ങൾ കടന്നുപോയി വാദമെന്നെ തെറ്റിദ്ധരിക്കരുത്. വളരെ വികലമായ വികൃതമായ വിശ്വാസങ്ങളും ആചാരങ്ങളെ കൊണ്ട് മലിനമായ മതങ്ങളുണ്ട്, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ മതങ്ങളെക്കുറിച്ച് അതിന്റെ യഥാർത്ഥമായ രൂപങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിന്റെ നേരുകളെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ ദുര്യമായ ദുർഘടനയുടെ ചിന്തന ആ മതങ്ങൾക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മതങ്ങളും അതിന് പരിശുദ്ധ പുരാരികൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാറുണ്ട്. അതിനു മുമ്പ് ലോകത്ത് നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മത ദോഷങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ലോകത്ത് ഇന്ന് ഭൗതികമായി മാത്രം ദരിദ്രം ലഭിക്കുക ഭൗതിക കാഴ്ചപ്പാടിലൂടെ മാത്രം മനുഷ്യ സംസ്കാരത്തിന്റെ വളർത്തോ തലമുറകളിലൂടെ കാഴ്ചക്കുന്ന ആളുകൾ വൈകാരികമായി ഇവിടെ നിലവിലുണ്ടായിരുന്ന അസൂര്യൻ സംസ്കാരവും സുരേന്ദ്രൻ സംസ്കാരവും അതുപോലെ ആ കാലഘട്ടത്തിൽ ഇന്ത്യത്തിലുണ്ടായിരുന്ന സംസ്കാരവും അതിന് വ്യാപകമായ നിലക്ക് ആ സംസ്കാരങ്ങളെക്കുറിച്ച് എല്ലാം വരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്ന പ്രവാചകന്മാരുടെ ശൃംഖലകളെ കൊണ്ട് ധന്യമായ പ്രയത്നങ്ങളായിരുന്നു അതെന്നും കൈത്താഴിയുടെ കാലഘട്ടം മുതൽ തുടങ്ങി അവരങ്ങളിലെല്ലാം തന്നെ പ്രവാചകന്മാരാണ് ആഹത്തരം നിയോഗിച്ചിരുന്നു. ആ പ്രവാചകന്മാരുടെ ദർശനങ്ങൾ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ കാലഘട്ടങ്ങൾ നീങ്ങിയപ്പോൾ വിഘടമായ ഭാവം നീതുകളിലേക്ക് നടന്നു കൊണ്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് ദീർഘമായി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം തന്നെ കണ്ണെത്തിയതായി ചിന്തിക്കട്ടെ. ഇവരുടെ മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവരുടെ ജീവിത ക്രൈസ്തവ മതങ്ങളെല്ലാം തന്നെ ഈ മതത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിന്റെ പൂർവീകമായ ബന്ധങ്ങളെക്കുറിച്ച് കൂടെ മനസ്സിലാക്കണം. ഈ നിലനിൽക്കുന്നത്ര മതങ്ങളെല്ലാം തന്നെ അതിന്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് മാമലിയും കൊല്ലാഭായികളും ഇസ്ലാമിനെ സംബന്ധിക്കുന്നത്. ഒരു മതങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവ്യക്ഷിതമാണ് ചിന്ത. മറ്റു മതങ്ങൾ എല്ലാ മതങ്ങളെയും കൂട്ടത്തില് ഇസ്ലാമിനെ ഉൾപ്പെടുത്താൻ കുട്ടികൾ അനുവദിക്കുകയില്ല. എല്ലാ മതാചാര്യന്മാരുടെയും കൂട്ടത്തില് അവ്യക്തമായ പരിശ്രമങ്ങൾ പ്രവാചകളെന്ന പ്രവാചകൾ എന്ന കാര്യം ചെറിയ അഭിമാനത്തോടെ കുടുംബത്തിലേക്ക് പറയാൻ സാധിക്കും. ഇവിടെ മതങ്ങളുടെ കാര്യങ്ങൾ എന്ത് പഠിപ്പിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും വിശദീകരിക്കുമ്പോഴും അവ്യക്തതയാണ് അഭിമാനങ്ങളാണ് അതുപോലെ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു ചേർന്നു. പക്ഷെ മഹാനീയരാണ് വെറും 16 നൂറ്റാണ്ടുകൾ മാത്രം പിന്നിട്ട ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകരാണ് മഹാനീയർ. മഹാനീയരെ പരിസരം മുസ്ലിം കമ്പനിയും ബാധിച്ചിട്ടില്ല. ആ മതത്തിന്റെ വളരെ ആ മതവുമായി യോജിച്ചേർന്നിരിക്കുന്ന അനുയായികളും ജീവിക്കണം കയറേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ 1400 വർഷം എന്ന് പറയുന്നത് 16 നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെ അടുത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ ചരിത്രമായ ചരിത്രം ആരംഭിച്ചതിന് ശേഷം തന്നെ ചരിത്രം രേഖപ്പെടുത്തൽ ആരംഭിച്ചതിന് ശേഷം തന്നെ ലോകത്ത് വധവേണ്ടിയ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇവർ മറ്റുള്ളവരെ പോലെയല്ല. മുഹമ്മദ് നബിയുടെ മുമ്പ് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച പ്ലാറ്റോയുടെയും ഹൈക്കോടതിയുടെയും അതുപോലെ സോക്രട്ടീസിന്റെയും ചിന്താഗതിയെ സംബന്ധിച്ച് അവരുടെ തത്വ ചിന്താഗതിയെ സംബന്ധിച്ച് വളരെ ആധികാരികമായി ഒരു പ്രബോധനത്തിലേക്കാണ് അത് വിശദീകരണത്തിലേക്കാണ് പറയുമ്പോൾ മഹമ്മദിക്ക് 12 നൂറ്റാണ്ടിന് മുമ്പാണ് ആ മഹാന്മാരിലോട് ജീവിച്ചത്. മഹമ്മദിന് വിളിച്ചതിന്റെ 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ അതിന്റെ എല്ലാം എത്തുന്ന കാലശേഷം വെറും 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് പ്രബോധനം ചെയ്തവർ പ്രവാചകം ആധുനിക കാലഘട്ടത്തിലെ പ്രവാചകരാണ്. അതായത് ഇന്നിവിടെ സംയുക്തമായിട്ടുള്ള ഹൈന്ദവ സംസ്കാരങ്ങളെ നിലനിൽക്കുന്നത് എന്നും ദൈത്യവർഗ്ഗവർ നാളുകൾ കരുതാം. ഇവർ ദൈവീകമായി നിലനിൽക്കുന്ന ആളുകൾ ദ്രാവിഡരായിരുന്നു. ആ ദ്രാവിഡ സംസ്കാരവും ദൈവീകമായ ദേവീകളതിനെ കാണാൻ സാധിക്കും. ആരായിരുന്നു പ്രവാചകൻ? നമുക്കറിഞ്ഞു കൂടാ. എത്തധികം മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്, പല പേരിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആരായിരുന്നു എന്ന് വ്യക്തമായ ചിത്രമില്ല, വ്യക്തമായ ചരിത്രം നമുക്ക് അറിയില്ല. പക്ഷേ അവർ ഇന്ന് അറിയപ്പെടുന്ന വിജയമായ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാചകൻ നിരോധിക്കാത്ത പ്രധാനങ്ങളെ കുറിച്ച് ഭക്തനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ ഇന്ന് മരിച്ചുപോയ ഒരു മനുഷ്യരെ സംബന്ധിച്ച് നാളത്തിനാണ് ദരിദ്രത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യത്തെ ജീവിക്കണം നമുക്ക്. വളരെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആ മനുഷ്യരെ സംബന്ധിച്ച്, ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് വളരെ തെറ്റായിട്ടുള്ള ദരിദ്രത്തിന്റെ പിരിവിന് പല മാറ്റങ്ങൾക്കും വിജയമായി വന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ച പറയാൻ സാധിക്കും ഈ ഇന്ത്യ ഉപനിയമനത്തിൽ ഒരു പ്രവാചകൻ അയച്ചിട്ടില്ല എന്ന് ഒരിക്കലും ആർക്കും പറയാൻ സാധ്യമല്ല. എന്താണ് പ്രവാചകന്മാരെ അള്ളാഹുത്താലയിൽ നിയോഗിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരൊറ്റ പൗരത്വ യുവജന വിഭാഗത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിക്കാതിരുന്നിട്ടില്ല എന്ന സത്യം പഠിച്ചിട്ട് കൊള്ളാൻ ഇവിടെ പല ചില സന്ദർഭങ്ങളിലായി നാം കേൾപ്പിക്കുന്നുണ്ട്. അതിൽ ആരൊന്നാണ് വിളിക്കുന്നത് കൗമിനഹാ സമുദായത്തിൽ. അപ്പോൾ ഇവിടെ ദ്രാവിഡ ആര്യ സംസ്കാരങ്ങൾ, ഈ ആര്യ സംസ്കാരം പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളോട് കത്തുകൾ വരുത്തുന്നവരുണ്ട്. ആര്യ സംസ്കാരത്തിലുള്ള അങ്ങോട്ട് കത്തുകൾ വരുത്തുന്ന മുസ്ലിങ്ങളുണ്ട്. പക്ഷെ പൂർവികമായ ചരിത്രത്തിലേക്ക് വരുവാനും പഠിക്കുവാനും തയ്യാറാവുക. മതത്തിന്റെ രംഗത്ത് അംഗമായ അനുഗ്രഹത്തിന്റെ സ്വഭാവം വിട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം. സ്വന്തം പിതാവിന്റെ വിശ്വാസത്തെ മതമാണെന്നുള്ള അംഗീകരിക്കുന്നതിന് പകരം സ്വന്തം പിതാവിന്റെ ആചാരത്തെ മതമാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം ഇന്ന് നിലനിൽക്കുന്ന വിശ്വാസ ആചാരങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അന്നിന് മനുഷ്യൻ മതത്തെ സംബന്ധിച്ച് ജാതകമായി പഠിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ വളരെ ആസൂത്രിതമായി ദൈവീകമായി കാലാകാലങ്ങളിൽ സമാജക ദൗത്യങ്ങളിലൂടെ മനുഷ്യ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വിധേയമായി സത്യസത്യങ്ങളാക്കി മനുഷ്യരെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി ദൈവീകമായി നമുക്ക് സന്ദേശങ്ങളുടെ ശ്രീകരിക്കപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ പൂർത്തീകരണമാണിച്ച ഈ ആധുനിക കാലഘട്ടത്തിന് ഒരു മതമെന്നാണ് കവർണിച്ചത് പ്രബോധനം ചെയ്ത മുഹമ്മദ് അയ്യോത്തരത്തിന് നമുക്ക് അവരെ കാണാൻ സാധിക്കുമോ? വാരവക്രമായ ചരിത്രം ഘട്ടഘട്ടമായി ഇബ്രാഹിം നബിക്ക് ദൗത്യം നൽകിയത് പോലെയാണ് നിനക്ക് നാം ദൗത്യം നൽകിയിരിക്കുന്നത്. അബ്രഹാമെന്നും രണ്ടു പേരിലെങ്കിലും നൽകിയാലും ഹരീറുള്ള ഇബ്രാഹിം ഇബ്രാഹിമിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. മില്ലത്ത് അബീക്കും ഇബ്രാഹിമ നിങ്ങൾ സമ്മതിക്കും എന്ന് തെളിവിനെ നോക്കുന്നത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നിങ്ങളുടെ പിതാവിന്റെ രൂപത്തിലാണ്. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക. അള്ളാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. ഉന്നതത്തിന്റെ പേരില്ല മുസ്ലിങ്ങളുടെ പേര്. ഇസ്ലാമിക്കുള്ള ഇസ്ലാമതത്തിലെ വെളിച്ചങ്ങളിൽ കൊള്ള ആചാരങ്ങളിൽ കൊള്ള വെളിച്ചത് മുസ്ലിം എന്ന് പറയുന്നു. അപ്പോൾ ഇവ ഞാൻ വിശദീകരിച്ചു വരുന്നത് ലോകത്തിന്റെ എല്ലാ വിഭാഗത്തിലേക്കും എല്ലാ ജനവിഭാഗങ്ങളിലേക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിനുള്ള പ്രവാചകന്മാരെ അള്ളാഹുത്താല നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അവർ പ്രബോധനം ചെയ്ത മാർഗം പലതും പിന്നീട് വിശ്വാസപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ കഴിവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു പ്രവാചകന്റെ ചരിത്രം പറയാം. ും അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് പ്രബോധനം ചെയ്ത പ്രവാചകനാണ് ഈശാനബി അറിയിച്ചത്. ആ ഈശാനബി കുറച്ചു കാലം പിന്നിട്ടപ്പോഴേക്ക് ആരായി മാറിയുമെല്ലാം ദൈവമായി മാറി. ഈശാനബി ആരാധിക്കുന്നു ദേശകൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധിക്കപ്പെടുകയും വളരെ വികൃതമായ ഒരു ഭാവം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് മഹാനന്ദനെ ലോകം ആരംഭിക്കുന്നത്. മഹമ്മദ് നബി ഈശാനബിയെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ട് പ്രവാചകനായി സ്വീകരിക്കാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് തന്റെ സമുദായത്തെ ഒരു പ്രബോധനം ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു താൻ മദീനയിൽ ചെന്നെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈശബ്രഹ്മണ്യന്റെ അനുയായികൾ ഈശാനബി ആരാധിക്കുന്ന മേഖലയിലേക്ക് വളർന്നിരുന്നു. ഇവിടെ താൻ നിർത്തികമായി ആരാധന നിയമങ്ങളിലെ സംബന്ധിച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും വിശദമായി മെല്ലയിലെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകേണ്ടതായിട്ടുണ്ട്. അത് ഇന്നും ആവർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിക്ഷേത്താവിന്, ഒരു സാമൂഹ്യ പരിക്ഷേത്താവിന്, അതിന്റെ മഹാചാര്യന്, ഒരു മഹാനായ നേതാവിന് അതിന്റെ അനുയായികൾ അംഗമായി ബഹുമാനിക്കുകയും പരിമിതിയില്ലാതെ വളരെ അറ്റമില്ലാത്ത ബഹുമാനത്തിന് ആദരവിന് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ആ ബഹുമാന ആദരവുകൾ ആരാധനയുടെ മേഖലയിലേക്ക് പോകുകയും അത് ആരാധ്യവസ്തുവായി മാറുകയും ചെയ്യുന്നത് എന്നത് സ്വാഭാവികമാണ്. ആനക്കാർ മറ്റുള്ള അറിവുകൾ ഇബ്രാഹിമിന്റെ അറിയിക്കലാം ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നോ ഇല്ലമായ എന്ന വിജയമായ സന്ദേശം ലോകത്ത് പ്രചോദനം ചെയ്ത് അത് ചാനലെന്ന് വിഷയം ഇബ്രാഹിമിന്റെ വിഗ്രഹം പഠിച്ചിട്ട് കൈവാഹം വെച്ചുകൊണ്ട് ആ ഇബ്രാഹിമിനെ തന്നെ ആരാധിക്കുന്ന വിരോധാഭാസം കൈസത്തിലുണ്ടായത് നാം കണ്ടതാണ്. അതുപോലെ തന്നെ ഈസാവിനെ ഇസ്ലാമിനെ പ്രകടിപ്പിച്ചു. ഇതൊക്കെ സ്വാഭാവികമായി വന്ന മാറ്റമാണ്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇവരെ പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരെ വളരെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അവർ ആരാധ്യവസ്തുക്കളായി മാറുകയും അവരെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ ഇവരെ വിജയമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അനുമാനിക്കുകയായിരിക്കും ഏറ്റവും ശേഷം ഒരു സ്ഥലം കഷ്ടത്തിലാകും അറിയിക്കുന്നുണ്ടോ നിനക്ക് പറഞ്ഞിരുന്ന ചരിത്രം നിനക്ക് കേൾപ്പിച്ചിരുന്ന ഒട്ടധികം പ്രവാചകന്മാർ അത് കൂടാതെ അറിയിക്ക ചരിത്രം നിനക്ക് കേൾപ്പിക്കാത്ത ഒട്ടധികം പ്രവാചകന്മാർ വേറെ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഉന്നതരായ ഒത്തിരി ആ പ്രവാചകന്മാരിൽ പെട്ടുകൂടാ ഇന്ന് നമ്മൾ ചിന്തിക്കും ലോകത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ അവസര പ്രവാചകന്മാരായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ സ്ഥാപിച്ചു മഹാമന്ത്രി തന്നെ 16 നിമിഷാന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവരിന്ന് ഇവിടെ എത്തിയപ്പോൾ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്? തൗഹീദിന്റെ അർത്ഥമൊന്നും നാം അന്വേഷിച്ച് നടക്കുകയാണ്. എന്താണ് ശിർക്കിന്റെ അർത്ഥമെന്നും അതിന്റെ അനുയായികൾക്ക് അറിഞ്ഞിട്ടുള്ള അവസ്ഥ ഇന്ന് വന്നിരിക്കും. ഈ 16 നൂറ്റാണ്ടുകൾക്കുണ്ട് ലോകത്തെ തുടങ്ങി ഇവരെ സ്ഥാപിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്റെ അനുയായികളിൽ തന്നെ അതിന്റെ ഭൗതികമായ അർത്ഥത്തിന് അഭിപ്രായിക്കാതെ ഉണ്ടാവുകയായിരിക്കും. ഒരേ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ എന്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകും അത് നോക്കാറുണ്ട്. അത് ഇവിടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ആളല്ല. ലോകത്ത് അള്ളാഹുവിന്റെ ദീനെന്ന നിരക്ക് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്യുന്ന ഒരേക്ഷ മതമാണ്. ആ ഇബ്രാഹിമിനെയും മൂസാവിനെയും ഈസാവിനെയും എല്ലാം എടുത്ത് ഒരൊക്കെ കണ്ടി കണ്ടിയായി പറഞ്ഞ് അവസാനം മഹബലത്തിലുള്ള കാര്യത്തിലാണ്. ഈ വിശാലമായ കാഴ്ചപ്പാട്, ഈ കാഴ്ചയുടെ കാഴ്ചപ്പാട് മറ്റൊരു മകനെ കൊണ്ടാണ് സാധ്യമല്ല. മുഹമ്മദ് നബിയെ തെറിവറയാതിരുന്നാൽ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ തരംതാഴ്ത്താതിരുന്നാൽ ഉറക്കം പോലാത്ത ശത്രുക്കളുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ പ്രവാചകനെ പോലും ഒരൊക്കെ മകനാവിനെ തേടും ഒരിക്കലെങ്കിലും എന്നെ കുറ്റം പറയാത്ത അവർ ആരാധ്യസ്ഥലത്തെ അംഗീകരിച്ച ആരാധന ആരാധ്യസ്ഥലത്തെ ബഹുമാനിച്ചവരോട് നിർദ്ദേശിച്ച ദൈവങ്ങളെ കുറ്റം പറയണമെന്ന് പറഞ്ഞ ഒരേ മാർഗത്തിലൂടെ അവരെ പഠിപ്പിച്ച എല്ലാം തന്നെ വ്യത്യസ്തമായി അതിനെ സംസ്കരിക്കുക മാത്രമാണ് വേണ്ടത്. അതിനെ സംസ്കരിച്ച് ഇല്ലെന്നതിലേക്ക് അവരെ കൊണ്ടുവന്ന അതിന്റെ പൂർത്തീകരണം ഇസ്ലാമിന്റെ മഹമ്മദിന്റെ പ്രബോധനത്തെ കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഒരച്ച മതമെന്നാണ് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരച്ച മതമല്ലാതെ ലോകത്തുണ്ടായിട്ടില്ല. മറ്റുള്ളവർ മുഴുവൻ ഈ മൂസാനബിയായി ഇസ്ലാം പ്രബോധനം ചെയ്ത മതത്തെ യഹൂദി എന്ന് പറയുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൂരമതമാക്കാം ആ സമൂഹത്തിന് തന്നെ അറിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൈസ്തവരെയും അറിയില്ല. ഓരോ പ്രദേശത്തിന്റെയും ജനവിഭാഗത്തിന്റെയും പേരിൽ പിന്നീട് അറിയപ്പെട്ടു എന്നല്ലാതെ മതം ഒന്നു തന്നെയാണ്. അതിന്റെ ശുദ്ധീകരണം മാത്രമാണ് ഓരോ പ്രവാചകനിലൂടെയും ഘട്ടം ഘട്ടമായി തമ്മിൽ സാധിക്കുന്നത്. ഇതിന്റെ ആവശ്യമായിരുന്നു മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വിധേയമായി മാത്രമേ അവരെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളുമാണ് തത്വങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് പ്രവാചകന്മാരെ അള്ളാഹു തആല നിയോഗിച്ചത്. നമ്മൾ ജാഹും കിതാബുമില്ലാഹി മുസദ്ദിഖുല്ലിമാമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവികമായ ഗ്രന്ഥങ്ങളെ ചർച്ചപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ മക്കാലത്ത് മറിഞ്ഞിരുന്നു അതിന് സംരക്ഷിച്ചുകൊണ്ടാണ് പ്രവാചകന് ദൈവീകമായ ബന്ധം വന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഘടന നോക്കുന്നത് അതിന് അധ്യായങ്ങളുടെ പേരുകൾ നോക്കൂ. ഇബ്രാഹിം, ഭൂത, യൂനുസ്, യൂസഫ് അതേ പ്രകാരം കഴിഞ്ഞുപോയ ഇസ്രായേൽ പ്രവാചകന്മാരെ ഇസ്ലാം മുസ്ലിങ്ങളുടെ ശത്രുക്കളെന്ന് പറയപ്പെടുക. മതവിഭാഗങ്ങളുടെ പ്രവാചകന്മാരുടെ പേരുകളിലാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒറ്റ സൂക്തങ്ങൾ തന്നെ സൂക്തങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നുള്ളത്. ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് തീർക്കുകൊണ്ട് അവർ അംഗീകരിക്കാൻ പറയുക. മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്തതുപോലെ തന്നെ ഈസാ നബിയെ അംഗീകരിക്കാത്തവരും മുസ്ലിമല്ല. അതുപോലെ തന്നെ മൂസാ നബിയെ അംഗീകരിക്കാത്തവരും മുസ്ലിമല്ല. ഇത്ര വിചാരമായ കാഴ്ചപ്പാട് ഈ രംഗത്ത് ഉള്ളവർ പരിശുദ്ധ ഖുർആനിലല്ല അവരെ കാണാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇന്ന് നോക്കും ഇന്നാർക്കെല്ലാവർക്കുമെല്ലാറ്റും വസീറം വരികയില്ല ഒന്നും ഇല്ലാ കലാഭിഹാരി. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്തിന് സഹായകമായി കുറച്ച് മാത്രമല്ലാതെ പറഞ്ഞു. ഇനി സന്തോഷമാറ്റയും അറിയിക്കുന്നവരായി മുന്നറിയിപ്പ് നൽകുന്നവരുമായി അവസാനം ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ഒരേ സമുദായത്തിനും മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകനെ നിയോഗിക്കാതിരിക്കില്ല എന്ന് അള്ളാഹു തആല വീണ്ടും നമ്മൾ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മതരംഗത്തുള്ള സംഗതിയെത്തുന്നത് അവസാനിപ്പിക്കണം, മതരംഗത്തുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ അവസാനിപ്പിക്കണം. മുസ്ലിംകളിൽ ഒരിക്കലും ആ മേഖല കാഴ്ചപ്പാടുണ്ടാവുകയില്ല. ലോകത്തെ ഏറ്റവും അധികം രക്തം ചിന്തകൾ നടത്തുന്ന വർഗപരമായ വർഗീയപരമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത കൊണ്ടും തന്നെ മുസ്ലിംകൾ അതിൽ ഭാഗമാക്കാൻ പാടില്ല. വളരെ വിശാലമായ കാഴ്ചപ്പാട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മതവിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ പൂർവീകമായ ദൈവിക സന്ദേശങ്ങളെ സ്വീകരണത്തിൽപ്പെട്ടതാണെന്നും അതിന് മാറ്റങ്ങൾക്ക് വിധേയമായതാണ്, അതിന് ശുദ്ധമായ പ്രബോധനത്തിലൂടെ അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരേ മാർഗത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അതിന്റെ ശുദ്ധമായ മാർഗം ഇങ്ങനെയാണോ എന്നൊരു ധരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാഹു ഇല്ലല്ലാഹുന്നു ആരാധിക്കപ്പെടാനാകരായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന രാജാവിനെ ജനിമത്തിൽ തുടങ്ങിയതും അതുപോലെ തന്നെ പരലോക വിശ്വാസവും ഇതാണ് അടിസ്ഥാനപരമായി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഗോകുലിന്റെ ദൈവവിശ്വാസത്തിന്റെ ദൈവവിശ്വാസത്തിനോട് പുതിയതായ ഒരു കാര്യമാണ്. ദൈവവിശ്വാസവും ദൈവ നിഷേധവും തമ്മിലുള്ള തരത്തിലല്ല അല്ലെങ്കിൽ ആ വിഷയമല്ലവരെ ഞാൻ പറയുന്നത്. ലോക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനുഷ്യനെ സംബന്ധിച്ച് എന്തൊരു വിവരം ലോകത്തിന് തിരിച്ചെടുക്കപ്പെട്ട വൈദിക ചരിത്രകാരന്മാർക്ക് പുരാവസ്തുക്കാർക്ക് എന്തൊരു സംസ്കാരത്തിന് പുതിയത് നമുക്ക് ലഭിച്ചോ അതെല്ലാം ദൈവവിശ്വാസം നിലനിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന എന്ത് തരത്തിലല്ല മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാലും ദൈവവിശ്വാസമില്ലാത്ത ഒരു കാരണത്തിൽ ലോകത്ത് കാണാൻ സാധ്യതല്ല. ദൈവത്തിലുള്ള വിശ്വാസം എല്ലാ ജനവിഭാഗങ്ങളും എവിടെയെല്ലാം ജീവിക്കേണ്ട മനുഷ്യർ അതുകൊണ്ട് തന്നെ അത് പ്രകൃതികാരമാണ് ദൈവവിശ്വാസം. മനുഷ്യന് ശുദ്ധമായ പ്രകൃതിയോടുകൂടെ ജനിക്കുന്ന മനുഷ്യനുള്ള ഒരു പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമായ ദൈവവിശ്വാസം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവിശ്വാസം നിലവിലുണ്ടോ ഇല്ലയെന്നോ ചരിത്രത്തിന് പഠിക്കേണ്ട ആവശ്യമില്ല, എക്കാലവും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താ അഭിപ്രായ വിശ്വാസം ഉണ്ടായത്? ഒരു യഥാർത്ഥമായ ദൈവം ആ ദൈവം എല്ലാവരും ഒന്നിരിക്കുന്നു. വിശേഷാവായ ദൈവത്തെയും അതുപോലെ പരിപാലിക്കുന്ന ദൈവത്തെയും ആരും നിഷേധിപ്പിച്ചില്ല. പിന്നീട് കുറെ ദൈവങ്ങൾ സഹായികളായി നിർമ്മിക്കപ്പെട്ടു, സൃഷ്ടിക്കപ്പെട്ടു, ഒട്ടധികം ദൈവങ്ങളെ മറ്റുപറ്റുകളാക്കി കൊണ്ടുവന്നു. ഇനിയല്ലാതെ ബഹുദൈവ വിശ്വാസം എന്നുള്ള കാര്യം പറഞ്ഞത് തീർച്ചയായും പറഞ്ഞത് തന്നെയാണ്. അല്ലാതെ ദൈവ നിഷേധികളായി ലോകത്താരും ഉണ്ടായിട്ടില്ല. ദൈവത്തോടൊപ്പം യഥാർത്ഥമായി ദൈവത്തോടൊപ്പം മറ്റാളുകളെ മറ്റ് ദൈവങ്ങളെ മറ്റ് ശക്തികളെ ഉൾപ്പെടുത്തുകയാണ്. ആരാണെങ്കിൽ തുല്യമായ ഭക്തരുടെ ദൈവങ്ങളാണെന്ന് ആർക്കും അവകാശം ആരും അവകാശപ്പെട്ടിരുന്നില്ല. അതാണ് തീർച്ചയായും ആരോഗ്യത്തേക്ക് ജനിക്കുന്നത്. തുല്യമായ ശക്തിയുള്ള ഒന്നിനധികം ദൈവങ്ങളുള്ളതാണ്. ആ വിശ്വാസമാണ് തീർക്ക് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതല്ല തിരിച്ച് നേരെ മറിച്ച് യഥാർത്ഥമായ ദൈവത്തിലേക്ക് അതിർത്തിക്കാനുള്ള മധ്യവർത്തികളായ താരങ്ങളായ മറ്റ് ചക്കരികളുണ്ട് എന്ന് സങ്കല്പിക്കുകയും വിശദിക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ തീർച്ച എന്ന ധനിക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മതങ്ങളെ ധനിക്കത്തിലൂടെയല്ല ഇന്നറിയപ്പെടുന്ന വൈദ്യോ കുടിയേമോ അല്ലെങ്കിൽ പഴയമോ മറ്റ് ദൈവികമായ ഗ്രന്ഥങ്ങളോ അതൊന്നും അല്ലാതെ തന്നെ ദരിശനപ്പോലെയുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ കാലത്തും ദൈവവിശ്വാസം അത് നിലവിലുണ്ടായിരുന്നു. പൂർവീകമായി തന്നെ ധനിച്ചാതിന്റെ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന് ദൈവവിശ്വാസം നിലവിലിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരെയാണ് യഥാർത്ഥമായ ഒരൊറ്റ മതമെന്ന് ഞാനിവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നതിന് ശേഷം ഒരൊറ്റ ദൈവമെന്നിലേക്ക് നേർക്കിലെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ കാരണമതാണ്. ഈ മതത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളെയും കൂട്ടിയാണ് അതിന്റെ എക്കാലത്തുള്ള മതത്തിലുള്ള ഇസ്ലാം തന്നെയാണ്. ആ ഇസ്ലാമാണ് ഈ താജ്മിക ബോധനം ചെയ്തത്, നൂറിനിക ബോധനം ചെയ്തത്, ഭൂസാനിക ബോധനം ചെയ്തത്, ഈശാനിക ബോധനം ചെയ്തത്, നൂറ്റി പ്രബോധനം ചെയ്തത്, എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരൊറ്റ മതം തന്നെയാണ്. ആ മതത്തില് അവരെല്ലാവരും പ്രബോധനം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നതായിരുന്നു. അതാണ് ഏത് ദൈവ സിദ്ധാന്തം പൂർണ്ണിക്കുന്നുവോ ഇവരെയാണ് നമുക്ക് ഇതര ദൈവങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുന്നത്. ഇവരെ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെടാത്ത വസ്തുക്കളില്ല. അതെല്ലാം പരിശോധിച്ചാൽ മനസ്സ് നിർമ്മിതമാണെന്ന് കാണാനും സാധിക്കും. സൃഷ്ടികർത്താവ് ഒരൊറ്റ ദൈവമെന്ന് ലോകത്തെ എല്ലാ ആളുകളും മനസ്സിലിരിക്കുന്നു. കുറാൻ ആരാധിക്കപ്പെടാൻ ആശയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമത്തെ സൂക്ഷത്തിൽ തന്നെ നിസ്സാരിപ്പിക്കേണ്ടതി ഹലത്ത് എന്ന പദമാണ് പ്രവാചകരെ പഠിപ്പിക്കുന്നത്. സൃഷ്ടിച്ച നിന്ന് സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നിന്ന് വായിക്കുക. അപ്പോൾ നമുക്ക് ആരാധിക്കപ്പെടാൻ ആരുടെ സൃഷ്ടികർത്താവായിരിക്കണം. ഇവരെ നോക്കി നമുക്ക് പരിശോധിക്കുക. ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ മുഴുവൻ നിരത്തി വെച്ചുകൊണ്ട് തലനത്തിന് വിധേയമാക്കിയാൽ ലോകത്ത് ഒരു മതവിശ്വാസിയും പറയുന്നില്ല ഈ ദൈവങ്ങളെല്ലാവരും കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ആർക്കും പാടുന്നില്ല. ക്രിസ്താവ് മറ്റൊന്നാണ്. ആ ഏകനായ ദൈവത്തെ ഏകനായി ഇതാകെ എല്ലാവരും അംഗീകരിക്കുന്നു. പിന്നെ മറ്റുള്ളവര് പിന്നെ മറ്റ് ഇതാളുകൾ എങ്ങനെയുണ്ടായി? ആ ഇതാളുകളാണ് ഭൂമിയോട് വന്ന മതാചാര്യന്മാരും മതപ്രബോധകന്മാരും ഇതാളുകളായി മാറിയത്. അമിതമായ ബഹുമാന ആദരവ് കഴിഞ്ഞാണ് അത്തരം ആരാധ്യ വസ്തുക്കളുണ്ടായിട്ടുള്ളത്. വാഹനത്തിന് മാത്രമാണ് ലോകത്ത് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറാറ്. രക്ഷപ്പെട്ട ഏക പ്രവാചകൻ എന്ന വസ്തുത ദരിദ്രത്തിൽ നിന്ന് തെളിഞ്ഞു നിൽക്കുന്നവരെ ആകാശമാണ്. എന്തുകൊണ്ടായിരുന്നോട് ആത്തര നിർദ്ദേശിയോടുകൂടെ സമുദായത്തെ രക്ഷപൂർവയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ പ്രവാചകൻ ശ്രമം നടത്തുകയും അള്ളാഹുവിന്റെ കൃത്യമായ ദേശം ജനിപ്പിക്കുകയും ചെയ്തു. രക്ഷപൂർവയില്ലാത്ത അമിതമായ ബഹുമാന ആദരവിനേക്ക് വിജയമല്ലാത്ത നേതൃത്വത്തെ അംഗീകരിക്കാൻ പറഞ്ഞു. ഇന്നമാനവസരം വിജയത്തിന് അന്നമാ ഇതാവർക്കും ഇതാകും പാടില്ല. ഖുർആൻ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ് മഹമ്മദിനോട്, പ്രവാചകനോട് തന്നെ പ്രഖ്യാപിക്കാൻ. ആ ചിട്ട സഹോദര രംഗത്തുള്ള ശൈലി അള്ളാഹു പഠിപ്പിക്കുന്നു. പ്രഖ്യാപിക്കുക, ഇന്നമാനവസരം വിജയത്തും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇത് നോക്കുന്നു വളരെ വിനയം കാണിക്കാൻ താഴ്മ കാണിക്കാൻ സഹോദര രംഗത്ത് ആ യാഥാർത്ഥ്യങ്ങൾ കളിപ്പിക്കാൻ വേണ്ടി ഇന്നമാ അനവസരം വിജയത്തും ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. ആയിരുന്നു പ്രവാചകൻ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനായി ജനിച്ചു. ഭക്ഷണം ആവശ്യമുള്ള മനുഷ്യൻ, ജീവിതത്തിലെ മറ്റ് മനുഷ്യർക്ക് ആവശ്യമുള്ളതുപോലെ സൗകര്യങ്ങൾ ആവശ്യമുള്ള മനുഷ്യൻ, ജീവിതത്തിലെ മറ്റ് മനുഷ്യരോട് സാധാരണ മനുഷ്യർക്ക് ഉപല്ലതി ബാധപ്പെടുന്ന പ്രഭൂലം നിന്നും ഒട്ടും ചെയ്യണമെന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ മാത്രമാകുന്നു ഞാൻ ഇന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. എന്താണ് പ്രഖ്യാപനത്തിന്റെ അർത്ഥം? ലോക ആചാര്യന്മാരെയും അമിതമായി ബഹുമാനിച്ച് ദൈവമാക്കി കുറിവിരുത്തുന്ന സ്വഭാവം അനുയായികളിൽ ഏക്കാലവും ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നും അനവശനം വിതിരുത്തും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും ഒരു സത്യം, ഉന്നതമായ ഒരു സത്യവും കൂടി പറഞ്ഞേക്കുക. ഞാൻ നിങ്ങളെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് ശുദ്ധമായ സന്ദേശം ലഭിച്ചിട്ടുണ്ട്, എനിക്ക് വായു ലഭിച്ചിട്ടുണ്ട്, ഞാനുള്ള പ്രവാചകൻ മാത്രമാണ്. എന്താണ് ആ തത്വം? അങ്ങനെ ഇതാകും ഇതാകും വായത് നിങ്ങളുടെ ആരാധ്യൻ ഏതനായ ആരാധ്യനാകുന്നു? അത് ഞാനല്ല, എന്നെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നെ പൂജിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ആരാധനയുടെ അല്പം പോലും എന്നെ ബഹുമാനിക്കുന്നതിന് ഉണ്ടാകാൻ പാടില്ല. ഗ്രാഹത്തിനുണ്ടീക്കമാത്രത്തിന്റെ താറാഴ്ചവിനും അറിയാം. ക്രൈസ്തവർ ഈശ്വരനും അറിയുന്നതിന് അമിതമായി ബഹുമാനിച്ചാതിരിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിച്ചാതിരിക്കരുത് എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും സക്കരമായി ബഹുമാനം കൂടി ഇന്ന് തന്നെ ആധുനിക കാലഘട്ടത്തിൽ തന്നെ മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയരുന്നു. മതമില്ലെന്നും ദൈവമില്ലെന്നും ദൈവവിശ്വാസം പരഞ്ജനാണെന്നും മതവിശ്വാസം ദുരിതനാണെന്നും ലോകത്തെ പ്രബോധനം ചെയ്ത അതിന്റെ വക്താവായ മാനദേവനെ പോലെയുള്ള ആളുകളെ അനുയായി സീനയിലെ ജനത അമിതമായി ബഹുമാനിച്ച് ആദരിച്ചപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ മാവേലിന്റെ സൂക്ഷ്മങ്ങൾ കീഴിലെത്തുകൊണ്ട് അഭ്യസ്തവിച്ചതായ വിശുദ്ധന്മാർ ഡോക്ടർമാർ പോകുന്ന ചരിത്രം നാം അടുത്ത കാലത്ത് പഠിച്ചതാണ്. മാവേലിന്റെ ചിന്ത അവർക്ക് ദുരിതമായ അനുഭൂതി അവർക്കുണ്ടാക്കി. മാവേലിന്റെ ചിന്തകൾ കൊണ്ടുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലേക്ക്. ഇത് പുതിയ കാര്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തെ ഏക്കാലവും നടന്നതാണ്. ഒരു മനുഷ്യന് ഒരു ആചാര്യന് ഒരു മഹാന് അമിതമായി ബഹുമാനിച്ചാൽ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ ഇതാകെ ബഹുമാനിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നതിന്റെ പരിചയം ലംഘിച്ചുകൊണ്ട് ബഹുമാനിച്ചാൽ അത് ആരാധ്യ വസ്തുവായി തീരുമെന്നുള്ളതിന് തെളിവായി എന്താണ് തെളിവുകൾ ലോക ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണ് ലോകത്തെ സൃഷ്ടാക്കൾ, ലോകത്തെ ദൈവങ്ങൾ ഉണ്ടായത്. ഒരുപാട് മനുഷ്യ നിർമ്മിത ദൈവങ്ങളാണ്. അള്ളാഹു അല്ലാത്ത രായ അല്ലമ്മ, അള്ളാഹു അല്ലാത്ത ആരാണെങ്കിലും ഇവിടെ കാഴ്ച തരാൻ സാധിക്കുന്ന ദൈവമല്ല, മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന ദൈവമല്ല. അതിലേക്ക് ഞാൻ പിന്നീട് വരുന്നുണ്ട്. മറ്റ് ദൈവങ്ങളെല്ലാം പരിമിതികളെല്ലാം മനുഷ്യൻ കൊത്തിയെടുത്ത, മനുഷ്യൻ നിർമ്മിച്ച, മനുഷ്യൻ പടച്ചുണ്ടാക്കിയ സൃഷ്ടികളുള്ള ദൈവങ്ങളാകുന്നു എന്ന വസ്തുത നിങ്ങൾ ഓർക്കണം. തമിഴ്നാട്ടിലെ അടുത്ത കാലത്തുണ്ടായ സംഭവമാണ്, നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കും. എന്നാൽ ഞാൻ സൂചിപ്പിക്കുന്ന ബഹുമാനം എന്നോട് കടക്കുകയുള്ളത് ഈ രാമസ്വാമികൾക്ക് മതത്തിനെതിരിൽ, മതദർശനങ്ങൾക്കെതിരിൽ, ദൈവവിശ്വാസത്തിനെതിരിൽ ശക്തമായ സമരം നയിച്ച മതത്തിനെതിരെ വിപ്ലവകാരിയായിരുന്നു ഈ രാമസ്വാമികൾക്ക്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി വളർന്ന ബി എൻ അണ്ണാദുരേ എന്ന് പറയുന്നവർക്കും മതത്തെ പരിഹരിച്ച് സൂക്ഷിച്ച് ദൈവത്തെ പരിഹസിച്ച ഒട്ടേറെ സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിച്ച അല്ലാതിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ആരാധകരായ മനുഷ്യരുണ്ടായി അധികാരികൾ. അവരെന്തെല്ലാം കാട്ടിക്കൂട്ടി ഈ ആധുനിക യുഗത്തിൽ ഇന്നും അല്ലാതിരേഖിത മക്കബറ തമിഴ്നാട്ടില് മദിനാജിയിലെ മദിനാദീപിലെ ഒരാരാധനാ കേന്ദ്രമാണെന്നുള്ള വസ്തുത നിവേദിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അവിടെയുള്ള ഖരാവലക്ക് കാര്യകാരണ സഹിതം അവരെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്യാസ് കൊണ്ടുണ്ടാക്കുന്ന ആ ഖരാവലക്കിന് ദുഃഖത്വം കാണിച്ച് അതിനു മുന്നിൽ പൂജിക്കുന്ന അതിനു മുന്നിൽ ഭക്തിയോടുകൂടെ പൂജിച്ചു നിൽക്കുന്ന അവരെ കൃത്യമാന്യം നിറപ്പിക്കുന്ന അവരെ ആഗ്രഹ സബരീകരണത്തിന് വരുന്ന എത്ര ആയിരക്കണക്കിന് ഭക്തന്മാരെ മൈലാദീപിലിന്ന് കാണാൻ സാധിക്കും. ആരാണത്? അദ്ദേഹം തന്നെ ദൈവവിശ്വാസിയായിരുന്നില്ല, അദ്ദേഹം മതവിശേഷിയായിരുന്നു. അന്നിരുന്ന മതവിശേഷിയായ ദൈവവിശേഷിയായ ഒരു ഭക്തി ഈ കാലഘട്ടത്തിൽ മരിച്ചപ്പോൾ കാലത്തുവാൻ വാങ്ങിയെങ്കിൽ ലോകത്തെ പൂർവീകമായി നിലനിന്ന ആചാര്യന്മാരായ മതപ്രബോധകന്മാർ വളരെ ഉന്നതമായ നിലവാരം നിലച്ചിരുന്ന അവരെ അമിതമായി അനുയായികൾ പിന്തുണമാക്കാൻ തലമുറകളിലൂടെ ബഹുമാനിച്ചപ്പോൾ അവർ ആരാധ്യവസ്തുക്കളായി മാറിയെങ്കിൽ ദരിദ്രത്തിലെ സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണത് എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ബുദ്ധി ആവശ്യമില്ല. അങ്ങനെയാണ് ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് വിശുദ്ധവാദികളുടെ കടന്നാക്രമണത്തിന് വിജയമായ ദൈവങ്ങൾ. അതാണ് അല്ലാതെ ദൈവമായില്ലെന്നതാണ് ദൈവമല്ല. ബുദ്ധിവാദികളുടെ കടന്നാക്രമണത്തിന് മുഴുവൻ വിജയമായ ദൈവങ്ങൾ മാക്കുപരകളിലും കവകുരീരങ്ങളിലും രക്തസാക്ഷി മണ്ഡലത്തിലും അതുപോലെ കഴിഞ്ഞ മുഴുവനും ഇവരെ മനുഷ്യൻ കാണുന്ന സർവ്വ ചരാചരങ്ങളിലും ദൈവങ്ങളെ പടുത്തുയർത്തിയ ദൈവങ്ങൾക്ക് നേരെയാണ് കടന്നാക്രമണമുള്ളത്. ആ ദൈവങ്ങൾക്ക് ഇവിടെ നമുക്ക് അമ്മ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ നിർമ്മിച്ചതാണത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ശാസ്ത്രത്തിന് മനുഷ്യനാകുന്നു. ആ ദൈവങ്ങൾ ഇവിടെയുള്ള മൂന്നോക്കുന്നത് മനുഷ്യരിൽ നിന്ന് എത്ര മാത്രമാണ് ദൈവങ്ങളുണ്ടായി. ഇബ്രാഹിമിന് ദൈവമായി മാറി, ഉത്സവനവർഗം ദൈവമായി മാറി, ദൈവത്തിൽ ദൈവമായി മാറി. ഒരു ജാതി ഒരു മതമായി ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രബോധനം ചെയ്ത കേരളത്തിൽ ശക്തമായി ഒരു ഉന്നതമായ സന്ദേശം യഥാർത്ഥത്തിൽ പ്രബോധനം ചെയ്ത പ്രസംഗിച്ച ശ്രീനാരായണ ഗുരു അദ്ദേഹം പോലും ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലെത്തി. ദൈവമായി മാറി ഗുരു ജാതിയുടെ ഇല്ലാതാക്കാൻ വേണ്ടി തീവ്രമായി പരിഷ്കരിക്കുന്ന പ്രവൃത്തിയിൽ പരിഷ്കർത്താവായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെ വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെ പറയുന്നത്. നിർമ്മിച്ച് ഞാനിങ്ങനെ ഒരു വിവാഹ സദസ്സിൽ പങ്കെടുത്തപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് അതിന് പുഷ്പമാലിന്യങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ ചന്ദനത്തിൽ എത്തിച്ചുകൊണ്ട് അതിന് പ്രദക്ഷിണം ചെയ്യുന്ന വധുവരന്മാരെ എനിക്ക് കാണാൻ സാധിക്കും. നോക്കുന്നില്ല മനുഷ്യരിൽ നിന്ന് മഹാന്മാരായ ആളുകൾ ദൈവങ്ങളായി മാറും. ഇത് പലതും വടക്കേ ഇന്ത്യയിൽ ഗാന്ധിജിയെ ആരാധിക്കുന്ന ഒരു ദേവാലയം ഉണ്ടാകുന്ന പോലെ അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ ഭൗതികന്മാർ പോലും ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളായി ദൈവങ്ങളായി മാറുന്നുവെങ്കിൽ പൂർവീക പ്രവാചകന്മാർ ദൈവങ്ങളായി മാറിയ താൽപര്യകരമായ കാര്യമല്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മഹാനവസരം മിസിനെത്തും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു പ്രവാചകൻ ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വിശ്വാസം എനിക്ക് വഴിലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരാധ്യം ഏകനായ ആരാധ്യനാകുന്നു അള്ളാഹു മാത്രം. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമിതമായി നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്, ആദരിക്കരുത്. അതിന്റെ ഏറ്റവും വലിയ ചിത്രമാണ് ആ പ്രവാചകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മാനസികമായി അല്പം ആ ആഘാതം എത്തപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ മുഹമ്മദിയുടെ മരണം വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്കുകയും മാനസികമായി തകരാറായ ഒരു ഘട്ടം കർഷകരായ ഉമരനെ എഴുതാൻ സാധിക്കാതെ സ്നേഹത്തിന്റെ പാരമ്യത്തിലുണ്ടായ മുഹമ്മദിന് മരിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി ഊരിയ വാളുമായി മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞവന്റെ തലയൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കച്ചനായ ഉമർ ആ ഉമറിന്റെ ചിത്രമെന്ന് നിങ്ങൾ നോക്കും. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയും എല്ലാ കാര്യങ്ങളിലും ആ പ്രവാചകൻ ശിബിരം ശിബിരം പിന്തുടരുകയും ചെയ്തിരുന്ന താങ്ങിന്റെ ചാളായി പിന്തുടരുകയും ചെയ്തിരുന്ന തമിഴ്നരനായ സഹാബി അബൂബക്കറിന് അബി സുഹാബ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒന്നാമത്തെ അനുയായി അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ലോകത്തെ മതവിശ്വാസികൾക്ക് ഏക്കാരനും ഉൾക്കൊള്ളേണ്ടവരുടെ പ്രഖ്യാപനം മഹക്കാരയാജിദ് മുഹമ്മദൻ ഫൈന മുഹമ്മദൻ കദുമാ സമൻകാരയാജിദുല്ലാഹ ഫൈനല്ലാഹ ഹൈദുല്ലായമോ. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദിനായ ഹെൽനേക്കുമായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ആ അള്ളാഹു മരിക്കാതെ നിലനിൽക്കുന്നു എന്ന് അബൂബക്കറിൽ അള്ളാഹു എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഉന്നതത്തിണ്ടായിട്ടപ്പോൾ എല്ലാവരും മരണത്തെ ആസ്വദിക്കും. ഒമാ മുഹമ്മദും ഇല്ലാ റസൂലും കഥഹയത്തിനും കബരി നിർമ്മിക്കുന്നു. പൂർവികരായി കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെ മുഹമ്മദും ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കരുത്തിൽ പ്രസിദ്ധമായ പ്രസംഗം നടത്തിയപ്പോൾ ഉമറിൽ മാനസാന്തരമുണ്ടാവുകയും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, എന്റെ ആരാധ്യൻ മുഹമ്മദല്ല, ഏകനായ ആരാധ്യനാൾ അവൻ നിലനിൽക്കുന്നു ജീവിക്കുന്നു. ഏക്കാലവും മുഹമ്മദിന് മനസ്സിലായിരുന്നു ഒരു പ്രവാചകനാണ്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കരുത്തിൽ പരിശോധിച്ച് എല്ലാം മരിച്ചു പോയി. ഒരിക്കൽ മുഹമ്മദ് എനിക്ക് മരിക്കേണ്ടതല്ല, ആ യാഥാർത്ഥ്യം ഞാൻ അനുസരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത അനുയായിയുടെ പ്രഖ്യാപനമാണ്. അതാണ് മുഹമ്മദ് നബി കൽപ്പിച്ചത്, നിങ്ങൾ ദൈവമായി എന്നെ അവരോധിക്കരുത്, ദൈവത്തിന്റെ മേഖലയിലേക്ക് മറക്കരുത്, ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവരരുത് എന്ന് എതിർത്തിടക്ക് തന്റെ അനുയായികൾക്ക് സാധനകൾ നൽകി. ദൈവമെന്ന് പറഞ്ഞവന് കായിച്ചവർ ബഹുമാനിച്ചതുപോലെ ബഹുമാനം കൂടിപ്പോയതാണ് ദൈവമായി മാറിയത്. അതാണ് നിസ്കാരമുണ്ടായത്. അതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്, അതിന്റെ മാർഗങ്ങൾ കവാടങ്ങൾ മുഴുവനൊക്കെ മറച്ചു. അദ്ദേഹത്തിന്റെ കബറ് പരത്തുരക്കാൻ പാടില്ല, ഉറച്ചിറക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പോലും തന്റെ കബറ് പരത്തുരക്കണമെന്ന് ഉപദേശിച്ചു. അദ്ദേഹം അവർ ആരാധിക്കപ്പെടുന്നു പറഞ്ഞു. ഇന്ന് ഭൗതികവാദികളടക്കം മരിക്കുമ്പോഴേക്ക് അവരുടെ അവരുടെ മണ്ഡപത്തിൽ നിന്നോ ആവേശമുണർത്തുകൊണ്ടാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ പോകുന്നത്. ഇന്നത്തെ ഭൗതികടക്കം പോകുന്നത് മുത്തുവാദി അടക്കം രക്തസാക്ഷി മണ്ഡലത്തിന് ആവേശം വരുന്നു. ഈ വഞ്ചിത്തങ്ങൾ ഭാഗത്ത് കാണിക്കും മഹാനായ മഹമ്മദ് ഞാനും ലോകന്റെ ഭൂതമെന്ന കാറ ഉത്തകതി കുപ്പൂറ അമ്പിലായിട്ടും മണ്ടാകില്ല. ഭൂതകാഴ്ചവര് അള്ളാഹുവിന്റെ ലായ ക്ഷാപത്തിന് വിജയറായത് പ്രവാചകന്മാരുടെ സമകുടീരങ്ങൾ കബറിടങ്ങൾ ആരാധനാലയമാക്കി മാറ്റിയതാണതിന് കാരണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാനും കബിനി വെച്ചില്ല, എന്റെ കബർ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്, അവർ ആഘോഷസ്ഥലമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രമായ സാക്ഷിയുടെ സമൂഹത്തിന് നൽകുകയും വിഗ്രഹമുണ്ടാക്കുന്നതിനെ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഭക്തിപൂതികളെ മുഴുവൻ കവാടങ്ങളെയും നടത്തുന്നതിന്റെ പേരിൽ ലോകത്ത് ദൈവമാകാത്ത പ്രവാചകൻ മഹമ്മദിന് സല്ലല്ലാഹു മാത്രമായി അവശേഷിക്കുകയുണ്ടായി. അതെന്നെ ആകാശം കസേ സമുദായം എന്ത് ചെയ്തില്ലയാമോ? മഹമ്മദിനെ പിടുത്തം വിട്ടു, മഹമ്മദിനെ സ്വീകരിച്ചില്ല. അതിനുശേഷമുണ്ടായ മഹാന്മാരുടെ കബറുകൾ തെരഞ്ഞെടുക്കണം. ആ കബറുകൾ പഠിച്ചു വരച്ചി ആരാധിക്കാൻ തുടങ്ങി, ആ ആരാധനകൾ അവരെ നടത്തി സാമയങ്ങൾ തേരാൻ തുടങ്ങി. അപ്പോൾ നാം കണ്ടു ലക്കത്തെ കാല കബലക്കും പൂർവീക സമുദായങ്ങളെ താനിന് താനായി മുഖത്തിന് മുഖമായി അനുഗമിക്കുന്ന ഒരു ചിത്രം മുസ്ലിം സമുദായത്തിനും ആവർത്തനത്തിനും നമുക്ക് കാണാൻ സാധിച്ചു. ദുഃഖകരമായ മാറ്റമാണിത്, അനുശേദിക്കപ്പെടേണ്ട മാറ്റമാണിത്. എത്ര ന്യായീകരണങ്ങൾ പറഞ്ഞാൽ കബലങ്ങളിൽ നിന്ന് മാറുക, സമകുടീരങ്ങളിൽ നിന്ന് മാറുക, ഏകനാഥപ്പിന്റെ മാത്രം അമ്മാവിന്റെ മാത്രം ആരാധിക്കുക. ആരാധിക്കണമെങ്കിൽ സൃഷ്ടിക്കണം, സൃഷ്ടികർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവരാകുന്നു അള്ളാഹു, ആ ഏകനായ അള്ളാഹുവിന്റെ ഏതാനും ഗുരുവിനെക്കൂടി വിശേഷണങ്ങൾ കൂടി നിങ്ങളെ കേൾപ്പിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ദൈവത്തിനല്ലാതെ ദൈവമാകാൻ പറ്റുകയില്ല. ലോകത്തെ മനുഷ്യൻ നിർമ്മിച്ച ദൈവങ്ങളെ വേറെ കൈയടിക്കുക. ദൈവത്തിലെ പതിനാൽ പതിക്കിനേക്കാൾ കൂടുതൽ ദൈവങ്ങളുണ്ട്. ഈ ലോകത്ത് നിലനിന്നിരിക്കുന്ന മനുഷ്യനേക്കാൾ ദരിദ്ര കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു വന്ന ദൈവങ്ങൾ നടക്കില്ല. നടക്കാവുന്ന ജാത്തിലും ദൈവങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കവരിടങ്ങളിൽ സമതി എല്ലാ സ്ഥലങ്ങളിലും ആ ദൈവങ്ങളൊന്നും തന്നെ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവരല്ല. ആരാധിക്കപ്പെടണമെങ്കിൽ സൃഷ്ടികർത്താവിനെ മാത്രം നോക്കുന്നത്. ലോകത്ത് ഈ ദൈവങ്ങളാണ് തന്നെ സൃഷ്ടിക്കുന്നത്. ഇവിടെ ആരും ഇൻകാലിനെയാണ് മനുഷ്യരെ കെട്ടിച്ചത്, ഇബ്രാഹിമിനെയാണ് മനുഷ്യരെ കെട്ടിച്ചത്, അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് ലോകത്ത് ഒരു മതവിശ്വാസിയും പറഞ്ഞില്ല. അതല്ലേ അതിന് രസകരമായ വശം? നിങ്ങളെ സൃഷ്ടിക്കാനാണ് അത് പരച്ചിറങ്ങുരാൻ അദ്വിത്വമാണ്. ആ പരച്ചിറങ്ങുരാനെ എല്ലാവരും കാണുന്നു. ഏകയില്ലാതിനെ റബ്ബുല്ലാലമീനെ എല്ലാവരും കാണുന്നു. എല്ലാവരുടെ ഉള്ളിലും ഏകനെയുള്ള വിശ്വാസമുണ്ട്. പക്ഷേ വികലമാക്കപ്പെട്ടു പിന്നീട് ആ മാർഗം തെറ്റിപ്പോയി. ഇവിടെ ഇല്ലാത്ത ഏത് ദൈവത്തെ ഒരു ദൈവം മനുഷ്യർ ആരാധിക്കപ്പെടുന്ന ദൈവം കാലിക്കും ഉള്ളാഹു റബ്ബുക്കും ഇല്ലാഹുവ കാലിക്കും എല്ലാത്തിനെയും സൃഷ്ടിച്ചവർ അവരാണ്. ലോകത്തെ ധർമ്മ ജനാചരങ്ങളെയും സൃഷ്ടിച്ചവർ ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടുന്നു. ഇത് ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്കും കാഴ്ചവിടുന്ന വാദമുണ്ട്. ഇല്ല, ഏകനാഥിനാഥ് ഇത് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പേര് പറഞ്ഞാലും ഇതര മതവിഭാഗങ്ങളൊക്കെ ദൈവത്തിന് ചിന്തിക്കുന്നത് എന്ത് പേര് കൊടുത്താലും ശരി, ഏകനായ ഒരു പരക്കവൻ, പരക്കവൻ എന്ന് പറഞ്ഞില്ല സൃഷ്ടിച്ചവൻ, അതാണ് പരസ്യമ്പുരാൻ എന്ന് പറയുന്നത്. പരസ്യമ്പുരാനെ മാത്രം ആരാധിക്കണം. അതെന്താണ് ആനുക്കുലി ശൈലി എന്ന് പറയുന്നത്? പരഗുരു അവനെ നിങ്ങൾ ആരാധിക്കുക, അവനുണ്ടാകേണ്ട ഗുണമെന്താണ്? അയാൾക്കുള്ളി ചെയ്യും കഴിയും. എല്ലാറ്റിനും കഴിയണം. ദൈവങ്ങളെ നിരക്കി വെച്ചെന്ന് പരിശോധിക്കും. എല്ലാറ്റിനും കഴിയുന്നത് ദൈവങ്ങൾ ഏതാണ്? സ്വന്തം നിവർന്നു നിൽക്കാൻ കഴിയാത്ത, സ്വന്തം സഹകുടീരങ്ങളിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത ദൈവങ്ങളാണ് നാം ആരാധിക്കപ്പെടുന്ന മിക്ക ദൈവങ്ങളും. ജീവൻ വഴക്ക് നാറാൻ തുടങ്ങിയവരാണ് ദീർഘകാലത്ത് ആരാധ്യ വസ്തുക്കൾ അറിവാറിയത്. കടപ്പുറത്ത് നിന്ന് അടിഞ്ഞു കിട്ടിയ അച്ഛി പല്ലരങ്ങളാണ് ആരാധ്യ വസ്തുക്കളായി മാറിയത്. യാതൊരു കഴിവുമില്ലാത്ത, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ശീലിയണിഞ്ഞ് മാറാൻ തുടങ്ങിയ വസ്തുക്കളോ പൂജ്യ വസ്തുക്കൾ ഇവയോ ആരാധിക്കപ്പെടുന്നത് സാധ്യമല്ല. എല്ലാത്തിനും കഴിയുന്ന, എല്ലാത്തിനെയും ചെട്ടിച്ചവർ ദൈവം, അവനാകുന്ന ഏകരായ ദൈവം. മറ്റൊന്നോ ബദേശ്വരാവാസിവൻ അറിവ്. ഈ പ്രപഞ്ചത്തെ കെട്ടിച്ചവരായിരിക്കണം. ആർക്കെങ്കിലും കാണുന്നുണ്ടോ ഈ കബറിലുള്ള മനുഷ്യരാകുന്നു പ്രപഞ്ചത്തെ കെട്ടിച്ചവരല്ലോ? ഞാൻ ആരാധിക്കുന്ന വിഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന കത്തിയാണ് ഈ പ്രപഞ്ചത്തെ കെട്ടിച്ചതല്ലോ? ഇല്ല, ഇല്ലായ്മയിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവർ കത്തിരിയാകുന്നു എതിരായ ദൈവം. ആ കുതിരിക്ക് കൊല്ലാമുസാർ നായകങ്ങൾക്ക് കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. മനുഷ്യന്റെ കണ്ണിൽ ഉൾക്കൊള്ളുന്ന ദൈവമാണെങ്കിൽ മനുഷ്യനേക്കാൾ ചെറിയതായി പോകുന്ന ദൈവം പാടില്ലത്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ദൈവം മനുഷ്യന്റെ പരിമിതമായ പഞ്ചേന്ദ്രിയങ്ങളിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എങ്ങനെ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കും? മനുഷ്യൻ ശക്തിയാണ്, കിട്ടാമെന്നായവന്റെ കണ്ണിൽ ഉൾപ്പെടുകയില്ല. നേരെ മറിച്ചോ, ഇനി ലോകത്ത് കാണുന്ന ദൈവങ്ങളിൽ അധികവും കണ്ണിന്റെ ഒരു വശത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ദൈവങ്ങളാണ് അത് പാലിക്ക. അതുപോലെ ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും സാധിക്കുന്ന അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇന്ന് ആരാധിക്കപ്പെടുന്ന പല ദൈവങ്ങളിലുമില്ല, കവകുടീരങ്ങളിലില്ല, കബറുകളിലില്ല. യോഗ്യനായ ദൈവമാണ് ഇവരെല്ലാം നിയന്ത്രിക്കുന്നത്. ജീവിപ്പിക്കുന്നതോ മരിപ്പിക്കുന്നതോടെല്ലാം മറ്റൊരു ഗുണം ഉള്ള അമ്പുകൾ ആദ്യവും അന്ത്യവും ഇല്ലാത്തവരായിരിക്കണം അവൻ. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട. ഇന്ന് ലോകത്തെ ആരാധിക്കപ്പെടുന്ന ഇല്ലാഹുകളെ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ വർഷം നിലവില്ലാത്ത ഇല്ലാഹുവിനെ കൊല്ലമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിജനമായി കിടന്നിരുന്ന കടപ്പുറത്ത് ആരാധിക്കപ്പെടുന്ന കവകുടീരം കൊല്ലാനും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല ദൈവങ്ങളും പുതിയ പുതിയ ദൈവങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ലോകങ്ങളാണ് അവർക്ക് വാദമില്ല. ഈ ദൈവം ഇന്ന കാലത്ത് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്റെ പ്രതിമയാണത്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പരിഷ്കർത്താവായി ജീവിച്ച മഹാന്റെ തലമുടിയിലമാണത്, ഏതെങ്കിലും ഒരു മഹാന്റെ വിഗ്രഹമാണത് എന്ന് പറയുകയല്ലാതെ അനാദിക്കാലം മുതൽ ഇവിടെ നിലവിലുണ്ടായിരുന്നു ഈ ദൈവം എന്ന വാദമാർക്കും മറ്റു ദൈവങ്ങളെ കുറിച്ച് അങ്ങനെയുള്ളവർ എവിടെയും ഉൾപ്പെടാനുള്ളതല്ല, എവിടെയും ആർപ്പിക്കപ്പെടാൻ ഒന്നുകൂടി മറ്റു വാർത്തകൾ വേണമോ? ആരെങ്കിലും ശുഭാഷികന്മാരുണ്ടാകണമോ ആ ദൈവത്തിന്? ആരെങ്കിലും കൂട്ടി ജനിപ്പിക്കുന്നവരുണ്ടാകണമോ? പരിചയപ്പെടുത്തുന്നവരുണ്ടാകണമോ? വേണ്ട, ചേർന്നടക്കമാരായാലും അല്ല അരിഞ്ചിയില്ലെങ്കിൽ കൃഷികളെ പോലെയുള്ള കഴിവ് മാത്രമായി പോയി ചേരാ. മാനുഷ്യ ഹൃദയങ്ങളിലുള്ള വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അറിയുകയിരിക്കുന്നവരാണവർ. ഒന്നായിരുന്നു ആക്രമിലേക്ക് ഹാബലിൽ വഴിയിൽ മനുഷ്യന്റെ തന്റെ കടവണിയേക്കാൾ ഞാൻ അവരോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നു. ഇങ്ങനെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ള വിശേഷണങ്ങളുള്ള മനുഷ്യന്റെ കണ്ണുകളിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, മനുഷ്യന്റെ കണ്ണുകളിൽ മാത്രം ഒതുങ്ങി നിർത്താത്ത അനന്തനായ എന്നൊന്നും ജീവിക്കുന്ന സർവശക്തനായ സൃഷ്ടാവായ മനുഷ്യന്റെ വിചാരണത്തിന്റെ അധികാരമുള്ള ഏകനായിരാക് അവനാകുന്നു ഏകനായ ഒരച്ചെയ്യാകൊരച്ചെയ്യുന്നു. ആ ദൈവത്തെ ഇന്ന മാർഗത്തിലേക്ക് ധരിച്ച പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയുമാണ് പിന്നീട് ദൈവങ്ങളാക്കി കൂട്ടുകാരാക്കി മാറ്റിയത്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവരെല്ലാം മഹാന്മാരായിരുന്നു, പ്രവാചകന്മാരായിരുന്നു, പ്രബോധകന്മാരായിരുന്നു എന്ന് വിശ്വസിക്കുകയും ഏകനായ ഒരു ദൈവം, ആ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കണം മുതൽക്ക് മനുഷ്യരെ തന്മാർക്ക് തിരക്കിലയക്കാൻ ധരിക്കാൻ ഘട്ടം ഘട്ടമായി വിശ്വസ്തമായ പ്രവാചകന്മാരിലൂടെ പ്രബോധനം ചെയ്ത ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ആ മതം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ മനുഷ്യ സമുദായം ഒന്ന്, ഒരൊക്കെ മാതാപിതാവിന്റെ സന്തതികൾ, ഒരു കുടുംബത്തിലെ സഹോദര അംഗങ്ങൾ, തുല്യമായി രക്തവും മാംസവുമുള്ള മനുഷ്യരെല്ലാം തുല്യർ. അങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സമുന്നതമായ ആശയം മനുഷ്യന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സംഭാവന നൽകുന്നു. ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയുവാനും അതിനെ പഠിക്കുവാനും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പരമ്പരാഗതമായി ലഭിച്ച തലമുറകളിലൂടെ ലഭിച്ച വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അന്ധമായി സ്വീകരിക്കുന്നതിന് പകരം അതൊന്ന് പരിശോധിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് പഠനത്തിന് വിധേയമാക്കുക, ബുദ്ധിയെ ഉപയോഗിക്കുക, ബുദ്ധിയുടെയും ചിന്തയുടെയും ചിന്തക്ക് വിധേയമാക്കിക്കൊണ്ട് മതവിശ്വാസങ്ങളെയും ആചാരത്തിനെയും വേണ്ടിയിരിക്കുക എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല ലാലാഹില്ലാ മൃഗം പിടിച്ചുകൊണ്ട് അതിൽ വിശ്രമിച്ച് അതനുസരിച്ച് ഭരിക്കുന്ന സംഘടനകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാക്കുകൾ കാണാനായി അഞ്ചിലുണ്ടാക്കി അത്രമായി
تسجيلات خالد بن الوليد الإسلامية السلي شارع هارون الرشيد الرياض هاتف 2 4 1 0 6 1 5 فاكس 2 4 1 0 5 9 5 خالد بن الوليد إسلامي ريكوردينج السلي هارون الرشيد ستريت تليفون نمبر 2 4 1 0 6 1 5 فاكس 2 4 1 0 5 9 5 رياض